ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശിഷ്യത്വത്തിന്റെ പ്രതിബന്ധങ്ങൾ. വളരെ ചുരുക്കമായിട്ട് അത് വളരെ വളരെ പിടിച്ചു നിർത്തി ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം വളരെ പെട്ടെന്ന് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം മറ്റു ചില ഒരു പക്ഷെങ്കിൽ മുൻപ് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില മേഖലയിലേക്ക് പോകാനാണ് അടുത്ത ദിവസങ്ങളെല്ലാം ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നത്. അതായത് പ്രായോഗിക ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണം പറയണമല്ലോ എന്ന് വിചാരിച്ച കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ സാധാരണ ചിന്തിച്ചു വരേണ്ടുന്ന ആ ധാരയിൽ തന്നെ നിന്നത്. അതിൽ പലതും നിങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള ബൈബിൾ സ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നലെ മുതൽ ഞാൻ അല്പം ഡൈവേർട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ ഒരു പക്ഷെങ്കിൽ ഈ പ്രതിബന്ധം എന്ന ശിഷ്യത്വത്തിന്റെ പ്രതിബന്ധം എന്ന ചിന്തയോടുകൂടെ അത് കഴിഞ്ഞാൽ പുതിയ ചില മേഖലയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ്, അതായത് യേശുവിന് ഗിരിപ്രഭാഷണത്തിന്റെ 5-ാം അധ്യായം മത്തായി സുവിശേഷം, അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന ഭാഗമാണ് ബിയാറ്റിറ്റ്യൂഡ്സ്. എന്റെ അർത്ഥം ഭാഗ്യവർണ്ണന. ഭാഗ്യവർണ്ണന തുടങ്ങുന്നത് അവിടെ, അതിൽ തന്നെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. ഭാഗ്യവർണ്ണന അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സ്വഭാവ വർണ്ണനയില്ല. സ്തോത്രം. സ്വഭാവ വർണ്ണനയുള്ളവർക്കാണ് ഭാഗ്യവർണ്ണന ദൈവം. അത് നമുക്ക് ആ ഭാഗം എടുക്കുമ്പോൾ ഞാൻ പറയാം. ഇന്ന് ഈ ഭാഗമായിരിക്കും ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നത്. 8 കാര്യമുണ്ട് സ്വഭാവ വർണ്ണന, അത് തന്നെ ഇന്ന് തീരുമെന്നുള്ള വലുതായ സംശയം എനിക്കുണ്ട്. എന്നാൽ അതിനു മുമ്പ് ശിഷ്യത്വത്തിന്റെ ഭാഗം ഒന്ന് 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 തൊട്ട് അതൊന്ന് പൂരിപ്പിക്കാൻ പ്രതിബന്ധം എന്ന ഭാഗം കൂടെ എടുക്കേണ്ടതുണ്ട്. നമുക്ക് സുപരിചിതമായ ഭാഗമായതുകൊണ്ട് ആ ഭാഗത്തിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച നമ്മുടെ മുതൽ നമ്മുടെ നെക്സ്റ്റ് വീക്കില് നമുക്ക് 4 ക്ലാസ് ഉണ്ട്. അതിൽ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സ്റ്റിവാൻഷിപ്പിനെ കുറിച്ചാണ്, കാര്യവിചാരകത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. സ്റ്റിവാൻഷിപ്പ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ചോദിക്കുകയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി വായിക്കുകയോ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾക്ക് വായിച്ചപ്പോൾ സംശയം തോന്നിയ ഭാഗങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കുറിച്ചിടുകയോ ചെയ്യാം. സ്റ്റിവാൻഷിപ്പ് അതായിരിക്കും കാര്യവിചാരകത്വം എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പിരിച്വൽ വാർഫയർ എന്ന വിഷയത്തെ കുറിച്ചാണ്. ഓക്കെ, സ്റ്റിവാൻഷിപ്പിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് സഫറിങ് എന്ന ഭാഗം കൂടെ എടുക്കുന്നുണ്ട്. സഫറിങ്, കഷ്ടത, അതിനുള്ള ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് കഷ്ടത വരാം എന്നുള്ള കാര്യത്തെ കുറിച്ച് വിവിധമായ വ്യൂസ് മീൻസ് വിശുദ്ധ ബൈബിൾ അടിസ്ഥാനപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നു. സ്റ്റിവാൻഷിപ്പും സഫറിംഗ് കൂടെ ഒരുപക്ഷെ തീരില്ല. അതുകൊണ്ട് സഫറിംഗ് ബാക്കി എടുത്തുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സ്പിരിച്വൽ വാർഫയർ, ആത്മീയ പോരാട്ടത്തെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കും. 9-ാം ദിനത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ ആൻഡ് ഹോളി സ്പിരിറ്റ്, ക്രിസ്ത്യാനിയും പരിശുദ്ധാത്മാവും, ഈ കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, നാട്ടിലാണ് ഒരു പാസ്റ്റർ, സീനിയർ പാസ്റ്ററാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷേ എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതാണ് നിങ്ങൾ, അന്യഭാഷ പറയാത്തവരെല്ലാം പരിശുദ്ധാത്മവിഷം പ്രാപിച്ചവരാണോ? ഇത് ആവശ്യമുണ്ടോ? ഇന്ന് ഇതൊരു ഒരു വലിയ ആവശ്യമാണോ? പരിശുദ്ധാത്മവിഷം പ്രാപിക്കാത്ത സ്വർഗത്തിൽ പോകുമോ? അതിനെനിക്ക് ആൻസർ പറയാൻ, ഓക്കെ, നമ്മൾ വി വിൽ സീ ദാറ്റ് ഓൺ ദ ബേസ് ഓഫ് ബൈബിൾ. നമ്മൾ അതിന് ബൈബിളിനെ ആശ്രയിച്ച് നോക്കാം. പരിശുദ്ധാത്മാവിൻ ക്രിസ്ത്യാനി തമ്മിലുള്ള ഒത്തിരി കാര്യം നമുക്ക് കൃപാവരം ഉൾപ്പെടെ, പരിശുദ്ധാത്മ സ്നാനോടെ, അന്യഭാഷ ഉൾപ്പെടെ ധാരാളം കാര്യം ചിന്തിക്കാനുണ്ട്. കാര്യത്തിൽ നമുക്ക് 9-ാം ദിവസം നമുക്ക് ചിന്തിക്കാം. ലാസ്റ്റ് ദിവസം 10-ാം ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ടിപ്സ് ഫോർ വിക്ടറി. അതിന്റെ കൂടെ തന്നെ ക്വയറ്റ് ടൈം, ഈ കാര്യങ്ങളാണ് ലാസ്റ്റ് ദിവസം ചിന്തിക്കാനുള്ളത്. ഒരു ക്രിസ്ത്യ ജീവിതത്തിന് നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന വളരെ കാതലായ ചിന്ത, അത് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയാൽ നമ്മൾ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് ഭയപ്പെടുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ ഓടാൻ പോകുന്ന പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യ ജീവിതം ഈ കാര്യം ചട്ടയോട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്ന ക്വയറ്റ് ടൈം അത് നമ്മൾ പഠിക്കും. ഞാനൊരു 3 പേജ് DTP ഇംഗ്ലീഷ് നോട്ടാണ് ഞാൻ നാട്ടി വെച്ച, ക്രമീകരിച്ച് വന്നിട്ടുണ്ട്. ഞാൻ പാസ്റ്റർ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് കോപ്പി കിട്ടും. ഇത് ഡിസൈബിൾ ചാമ്പിനെ കുറിച്ചുള്ള ഒരു നോട്ടാണ്. ഇത് പല കാര്യം ഞാൻ വിട്ടുകളഞ്ഞു, കാരണം മുൻ വർഷങ്ങളിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളും ഞാൻ കുറച്ച് ഭാഗം ഞാൻ കാണാൻ ടി വി കാണാൻ വീഡിയോ കാണാൻ കഴിഞ്ഞതുകൊണ്ട് ചില ഭാഗം ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങൾ, എല്ലാം ഇല്ല, ചില ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ഞാൻ പാസ്റ്റർ ഏൽപ്പിക്കും. അങ്ങനെ പല നോട്ട്സ് ഞാൻ പാസ്റ്റർ ഏൽപ്പിച്ചിട്ട് പോകത്തുള്ളൂ. അങ്ങനെ പല നോട്ട്സും, അതിനെക്കുറിച്ച് പിന്നീട് കാര്യങ്ങൾ പറയാം. അപ്പൊ ലാസ്റ്റ് ദിവസം ടിപ്സ് ഓഫ് വിക്ടറി വിക്ടറി, അതുപോലെ ക്വയറ്റ് ടൈം, ഈ കാര്യങ്ങളെ കുറിച്ച് ഇടയ്ക്ക് ലാസ്റ്റ് എടുക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഞായറാഴ്ച പഠിക്കാൻ പോകുന്ന സ്റ്റിവാർഷിപ്പ് ആൻഡ് സഫറിംഗ്, ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് സഫറിംഗ്. 8-ാം ദിവസം പഠിക്കാൻ പോകുന്ന സ്പിരിച്വൽ വാർഫയർ. 9-ാം ദിവസം പഠിക്കാൻ പോകുന്ന ക്രിസ്ത്യൻ ആൻഡ് ഹോളി സ്പിരിറ്റ്. ലാസ്റ്റ് ദിവസം ടിപ്സ് ഫോർ വിക്ടറി ആൻഡ് ക്വയറ്റ് ടൈം. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി, നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് ഇത് എന്നുള്ളത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഥ പറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ ശിഷ്യത്വത്തിന്റെ പ്രതിബന്ധങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്നലെ ചിന്തിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ കൂടുതൽ സമയം എടുക്കത്തില്ല, കാരണം ഞാൻ ഇങ്ങനെ ഞാൻ തന്നെ മുകളിലാണ് നിൽക്കുന്നത്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട വാക്യം ഇതാണ്, നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും മൂന്നും എങ്ങനെ സമർപ്പിക്കപ്പെടണം? അശേഷം എങ്ങനെ എങ്ങനെ അനന്യമായി വെളിപ്പെടും വണ്ണം നമ്മൾ കാക്കണം. അപ്പോൾ കർത്താവിന്റെ വരവിങ്കിൽ നിത്യത പോകുന്ന ആരാൻ ചോദിച്ചാൽ ആത്മാവ് ദേഹി ശരീരം, ഇത് മൂന്നും അനന്യമായി സൂക്ഷിക്കുന്നവർക്കാണ് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യത്തോട് നിൽക്കാൻ കഴിയുന്ന അവസ്ഥ. ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, പിന്നെ അതൊക്കെ കൂടുതൽ പറയുമ്പോൾ കൂടുതൽ സമയം പോകും, അപ്പോൾ നമ്മൾ പ്രധാന ചില ഭാഗങ്ങളിൽ വരാൻ കഴിയില്ല. എന്നാൽ സ്റ്റിവാൻഷിപ്പിന്റെ ഭാഗത്ത് അതിൽ ചില കാര്യം ഞാൻ പറയാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ഇന്നലെ ചിന്തിച്ചത് സെൽഫ് ഡിനയലിന്റെ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുകയും പിന്നീട് നമ്മൾ ചിന്തിച്ചത് ക്രോസ് ബെയറിങ് അല്ലെ, ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക. അതിനോട് ബന്ധത്തിൽ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചവരൊക്കെ അന്ന് കൂടുതൽ ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാർ യേശുവിന് അത്ഭുതം കണ്ടുകൊണ്ടും അപ്പം തിന്നാനും ഒക്കെയാണ് വന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായ പ്രകാരം കർത്താവ് അവരെ രണ്ടായിട്ട് പാറ്റി, ശരിക്കും ജെനുവിൻ ക്രിസ്ത്യനാരാ എന്നെന്ത് ചെയ്തു, തെളിഞ്ഞു അല്ലെ, ജെനുവിൻ ക്രിസ്ത്യനാരാന്ന് തെളിഞ്ഞു. കർത്താവിന്റെ ഉപദേശ സംഹിതങ്ങൾ കർത്താവ് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ കഠിനവാക്കെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വിട്ടുപോവുകയും കുറെ ആൾക്കാരോട് ശേഷിച്ചവരോട് പറഞ്ഞു നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ ആരുടെ പോകാനാ, നിന്റെ ജീവി നിന്റെ അടുക്കൽ, നിന്റെ നാവ്, നിന്റെ വചനങ്ങളെല്ലാം നിത്യജീവനിലേക്ക് നയിക്കുന്ന വചനങ്ങളാണ്. ചിലർക്കത് കഠിനമായ വാക്കായി തോന്നിയാലും ഞങ്ങൾക്കത് നിത്യജീവന്റെ വാക്കുകളാണെന്ന് തോന്നി കർത്താവിന്റെ അടുക്കൽ നിന്ന ഒരു ന്യൂനപക്ഷത്തെ നമുക്ക് കാണുന്നുണ്ട്. ഓർത്തോണം എല്ലാ കാലഘട്ടത്തിലും ഒരു ന്യൂനപക്ഷമേ പ്രമാണത്തിന് വേണ്ടി കാണുള്ളൂ. ആരും ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തെ ചായരുത്, സ്തോത്രം ചായരുത്, ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് കർത്താവ് നിശ്ചയമായും ഉണ്ട്. അതുകൊണ്ട് നിശ്ചയമായും അത് എണ്ണം കുറവാണെങ്കിൽ നമുക്കൊരു പ്രശ്നമുള്ള സംഗതിയല്ല. കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾക്കും പോകാം എന്ന്, പന്തിരുവരോടും പറഞ്ഞു എന്നാ വായിക്കുന്നത്, പന്തിരുവരെ നോക്കിക്കൊണ്ടാ പറയും നിങ്ങൾക്കും പോകാമെന്ന്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് പ്രമാണം കാക്കാത്ത എല്ലാവരെയും കൈവിടിയാൻ തന്നെ ദൈവം ആഗ്രഹിച്ചിരിക്കുക. എന്നാൽ ദൈവം കൈവിടുകയല്ല, ഇങ്ങനെയുള്ള ക്ലാസ്സുകളും ഇതുപോലുള്ള കൂട്ടായ്മകളെല്ലാം സത്യത്തിന്റെ പാതയെ ചുവടുവെക്കാനുള്ള അവസരങ്ങളാണ് നമുക്കെല്ലാം, സ്തോത്രം. എന്തെങ്കിലും വികലമായ എന്തെങ്കിലും നമ്മെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ കടന്നു പിടിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം സംശുദ്ധീകരിച്ച് നമ്മൾ ശരിയായ പാതയിൽ ഓടാനുള്ള സന്ദർഭങ്ങളാണ് ഈ ക്ലാസ്സുകളൊക്കെ, സ്തോത്രം. അതുപോലെ തന്നെ ഇടിമക്കളുടെ മാതാവ് വന്ന് പറഞ്ഞ കാര്യം, അവിടെ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യം പറയാതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തു പോയ ഭാഗം ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ രണ്ടു മക്കളെ അപ്പുറപ്പുറം ഇരുത്തണം ആവശ്യപ്പെടുകയും, എന്നാൽ കർത്താവ് ചോദിച്ചു ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതേ എന്ന് പറഞ്ഞു കർത്താവ്. പറഞ്ഞു നിങ്ങൾ കുടിക്കുകയും ചെയ്യും. കർത്താവിന്റെ സഫറിങ്, ഈ സഫറിങ് ഇതൊക്കെ സത്യത്തിൽ ഓർക്കുക സുവിശേഷ നിമിത്തമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്രിസ്തു നിമിത്തമുള്ള സഫറിങ്, അത് ആ പാനപാത്രം കുടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു കർത്താവ്. പറഞ്ഞു നിങ്ങൾ കുടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇടതും വലതും ഇരിക്കാനുള്ള അവകാശം ആ അനുവാദം ഒക്കെ തരുന്ന ആരാ? പിതാവ്, സ്തോത്രം എന്ന് കർത്താവ് പറയുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അവിടെ സ്കിപ്പ് ചെയ്ത ഭാഗം പെട്ടെന്ന് ഒരു 2 മിനിറ്റ് പറഞ്ഞു വിടാം. ഈ 2 ശിഷ്യന്മാർക്ക്, ഈ സഹോദരന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തങ്ങ് പോയി, പറയാൻ പറ്റിയില്ല. അത് ഇതാണ്, ശമരിയയിൽ കർത്താവ് തന്റെ യെരുശലേമിലേക്കുള്ള യാത്ര വഴി മഹത്വത്തിലേക്ക് പോകുന്ന ആയ ഭാഗം, ആ പറയാൻ പറഞ്ഞ തുടങ്ങിയത് നമ്മൾ അതിലെങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരും ശമരിയിലെത്തി. ശമരിയിലെത്തിയപ്പോൾ ശമരിയക്കാർ ചോദിച്ചു എങ്ങോട്ടാ ഇപ്പോ യാത്ര? അവര് പറഞ്ഞു ഞങ്ങൾ യെരുശലേമിലേക്കാ. യെരുശലേമിലേക്ക് പോകുന്ന ആരും ശമരിയെ നിൽക്കാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം ശമരിയ യെരുശലേം തമ്മിൽ വലിയ പ്രശ്നമാണ്. അതിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷ, ശലോമോന് ശേഷം രാജ്യം ഉണ്ടായി അല്ലേ, അല്ലേ, തെക്കേ രാജ്യവും വടക്കേ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എനിക്കറിയില്ല, എനിക്ക് പേടി തോന്നുന്നു, അതിക്കൂടെ വിശദീകരിക്കാനും പറ്റില്ല. ശലോമോന് ശേഷം ദൈവം രാജ്യത്തെ രണ്ടാക്കി, ആവർത്തന പുസ്തകം 17-ാം അധ്യായം വായിച്ചാൽ, അതിന്റെ 15 മുതൽ വായിച്ചാൽ രാജാക്കന്മാർക്ക് നിയമം കൊടുക്കുന്നുണ്ട്, രാജാവ് പാലിക്കുന്ന നിയമം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് പുരോഹിതൻ, 21-ാം അധ്യായത്തിലൊക്കെ പുരോഹിതന്മാർ പാലിക്കുന്ന നിയമമുണ്ട്. ആവർത്തന പുസ്തകം 13-ും 18-ും അധ്യായങ്ങളിൽ ഒരു പ്രവാചകന്റെ ലക്ഷണം അല്ലെങ്കിൽ അവന്റെ നിയമം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയത്തിലെ 3 പ്രധാന ശുശ്രൂഷകൾക്കും നടപടിക്രമമുണ്ട്, വിശ്വാസികൾക്ക് പ്രമാണം മാത്രമല്ല, പ്രധാന ശുശ്രൂഷകൾക്കുള്ള നടപടിക്രമമുണ്ട്. അങ്ങനെയെങ്കിൽ ആവർത്തന പുസ്തകം 17-ാം അധ്യായം 15 മുതൽ താഴേക്ക് ഭാഗത്ത് ഒരു രാജാവ് പാലിക്കേണ്ടുന്ന നിയമങ്ങൾ എന്തൊക്കെയാ? നിങ്ങളുടെ സഹോദരന്മാരുടെ എന്നായിരിക്കണം, ജാതി നിൽക്കാൻ പാടില്ല, കുതിരപ്രിയനാകാൻ പാടില്ല, അനേക ഭാര്യമാര് പാടില്ല, വിഗ്രഹാരാധന പാടില്ല, ന്യായപ്രമാണം കൊണ്ടുവന്ന പുരോഹിതനെടുക്കിൽ നിന്ന് രാജാവ് ചെന്നതിനെ കയ്യെഴുത്തു പ്രതി എഴുതി വാങ്ങിച്ച് നീ അത് വായിച്ച് ധ്യാനിച്ച് അങ്ങനെ വേണം, ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വേണം നീ ഭരിക്കാൻ. നിന്റെ സഹോദരന്മാർക്ക് മീതെ നിന്നെ തന്നെ എന്ത് ചെയ്യരുത്, ഉയർത്തരുത്, അഹങ്കാരം വരരുത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ രാജാക്കന്മാരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. കുതിരപ്രിയൻ ആകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അന്നത്തെ മെത്തരമായ കുതിരി അന്ന് കിട്ടുന്നത് ഈജിപ്തിൽ നിന്നായിരുന്നു, മിസ്രയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഇസ്രായേൽ രാജാക്കന്മാർ അവരെ പഴയ അടിമ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ശമൂവേൽ ശലോമോൻ അതൊക്കെ എന്ത് ചെയ്തു, യുദ്ധമല്ലാത്ത കാലമായിരുന്നെങ്കിൽ പോലും ഇതിൽ മിക്കവാറും എല്ലാ പ്രമാണവും ചെയ്തു. ശലോമോൻ തെറ്റിച്ചു, ദൈവം രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ചു. ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം, യെസ് രണ്ടാം പുസ്തകം, അതിന്റെ 11, 12, 13 അധ്യായങ്ങൾ വായിച്ച് നമുക്കറിയാം. പ്രവാചകൻ വയലിൽ നിന്ന് വരുന്നു, ശലോമോന്റെ ദാസനായ യൊരോബെയാമും വയലിൽ വെച്ച് കാണുന്നു. പ്രവാചകൻ തന്റെ വസ്ത്രം 12 കഷ്ണമായി വലിച്ചു കീറുന്നു, 10 ആരെ കൊടുക്കുന്നു, യൊരോബെയാമിന്റെ കൈ കൊടുക്കുന്നു. എന്നിട്ട് 2 മാത്രം ദൈവം ആരെ ഏൽപ്പിച്ചു, ശലോമോന്റെ മകനായ രഹബെയാമിനെ ഏൽപ്പിക്കുന്നു. എന്തിനാണ് 2 ഏൽപ്പിച്ചത്? യഹൂദഗോത്രം സ്വാഭാവികമായി വരും, പിന്നെ ഒരു ഗോത്രം കൂടെ എന്തിനാണ് കൊടുത്തത്? ദാവീദിനോടുള്ള കരുണ നിമിത്തം. സ്തോത്രം. 10 ഇവിടെ ദൈവം പറഞ്ഞിട്ട് പ്രവാചകൻ യൊരോബെയാം എന്ന് പറയുന്ന ശലോമോന്റെ ദാസന്റെ കയ്യിൽ ഏൽപ്പിക്കുക, ദാസന്റെ കയ്യിൽ. അങ്ങനെ ആ രാജ്യം ദൈവം തന്നെ ചെയ്തു, രണ്ടായിട്ട് വെട്ടിമുറിച്ചു. അങ്ങനെ 10 ഉൾപ്പെടുന്ന യെരുശലേം കേന്ദ്രമായ ഇസ്രായേൽ എന്ന വടക്കൻ രാജ്യവും യഹൂദ പട്ട യെരുശലേം കേന്ദ്രമാക്കിയ 2 ഗോത്രമുള്ള യഹൂദ രാജ്യം തെക്ക രാജ്യവുമായി തീർന്നു. യുണൈറ്റഡ് കിങ്ഡത്തിൽ ഈ യുണൈറ്റഡ് കിങ്ഡം, അതായത് ഷൗൽ, ദാവീദ്, ശലോമോൻ ഇവർ ഭരിച്ച 12 ഗോത്രമുള്ള ഈ യുണൈറ്റഡ് കിങ്ഡം, ഏകീകൃത രാഷ്ട്രത്തെ 3 രാജാക്കന്മാരും വിഭജിത രാജ്യത്ത് കാലഘട്ടത്തിൽ വടക്കേ രാജ്യമായ 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ രാജ്യത്തെ 19 രാജാക്കന്മാരും 2 ഗോത്രം മാത്രമുള്ള തെക്കേ രാജ്യമായ യഹൂദയെ 20 രാജാക്കന്മാരും ഭരിച്ചു. അങ്ങനെ 20, 19, 39, 42 രാജാക്കന്മാരാണ് അവരെ മൊണാർക്കിക്കൽ പീരീഡ് രാജ കാലഘട്ടത്തിൽ അവരെ ഭരിച്ചത്. ശ്രദ്ധിക്കുക. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത് ഈ ഓക്കെ ഈ ശമരിയ BC 722 ഇസ്രായേൽ മക്കൾ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുന്നതിന് ഏകദേശം 116 വർഷങ്ങൾക്ക് മുമ്പ്, അവർ സഹോദര രാഷ്ട്രമായ വടക്കേ രാജ്യം ഇസ്രായേൽ അശൂർ എന്ന് പറയുന്ന രാജാവ് രാജ്യം പിടിച്ച് ശമരിയിൽ കൊണ്ട് അശൂർ ആൾക്കാരെ ജാതികളെ എമ്പാർപ്പിച്ചു. ശമരിയിൽ നിന്ന് കുറെ ആൾക്കാരെ അശൂരിലും കൊണ്ടുപോയിട്ട് ജാതികളുമായി ഇടകലർന്ന ഒരു സമ്മിശ്ര ജാതി ഉണ്ടായി. അങ്ങനെയാണ് സമരിട്ടൻസ് എന്നൊരു പേര് തന്നെ വരാൻ കാരണം. സമരിട്ടൻസ് ദാറ്റ്സ് എ ഡിഫറെന്റ് കൾച്ചർ ഫ്രം പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അവരെ ഇസ്രായേലിന്റെ തനതായ ആത്മീയ പാരമ്പര്യത്തിൽ നിന്നും, ഇസ്രായേലി പാരമ്പര്യത്തിൽ നിന്നും വിട്ട് ശമരിയ പട്ടണം മാത്രം ജാതിയുമായി ഇടികലർന്ന ഒരു സമ്മിശ്ര ജാതിയായി തീർന്നു. ഒരു 50-50 കൾച്ചർ ആയിരുന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ കാലഘട്ടത്തിൽ ഒരു യഹൂദനും, യാഥാർത്ഥ യഹൂദനും എങ്ങോട്ട് പോകത്തില്ല, ശമരിയ പോകത്തില്ല. അവർ കടക്കുന്ന ഇങ്ങനെ പറഞ്ഞു നേരെ യോർദാൻ കടന്ന, ട്രാൻസ് യോർദാൻ എന്ന് പറയുന്ന മറുഭാഗത്തെത്തി അവർ ഇങ്ങനെ കടന്ന് പിന്നെ ഗലീലയിലേക്ക് പോകുന്ന ഭാഗം. ഒത്തിരി കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിസ്താരഭയം കൊണ്ട് ഇങ്ങനെ എന്നെ പിടിച്ചു നിർത്തി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സമ്മിശ്ര ജാതിയായി ഈ ഈ ശമരിയയിലുള്ളവർ തീർന്നത് കൊണ്ട്, ജാതികളുമായി ഇടകലർന്നത് കൊണ്ട് യേശുവിന്റെ കാലഘട്ടത്തിൽ ശമരിയിലേക്ക് ഒരു യഹൂദൻ പോകില്ല. കർത്താവിനെ ഒരു പേര് വിളിച്ചു, ശമരിയക്കാരൻ, ശമരിയൻ, നീ ശമരിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശം സംഗതിയാണ്. പക്ഷെ ശമരിയുടെ വാക്കുകൾ കേട്ടെ, കർത്താവിനെ ചോദിക്കണം, നീ യാക്കോബിനേക്കാൾ വലുതാണോ? യാക്കോബായി കിടന്നു നിന്നത്, യാക്കോബിന്റെ മക്കളും അവന്റെ ആടുമാടുകളും കുടിച്ചു പോന്നിരുന്നു. ഇത് മഷിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. ശ്രദ്ധിക്കണം. അപ്പൊ ആത്മീയ സംസ്കാരമുണ്ട്. ശമരിയുടെ ആത്മീയ സംസ്കാരം ഇസ്രായേലിന്റെ സംസ്കാരമല്ലേ, അല്ലേ? ആ രാജ്യമാണ്. പക്ഷേ ഒരു സമ്മിശ്ര ജാതിയായി ആ തീർന്നത് കൊണ്ട്, ഒരു ഒരു ജാതീയ സംസ്കാരം കൂടെ വന്നുപെട്ടത് കൊണ്ട് സാധാരണ ഇസ്രായേൽ യഹൂദന്മാർ ശമരിയിൽ പോകാറില്ലായിരുന്നു. അതുകൊണ്ട് യെരുശലേം ശമരിയും തമ്മിൽ എന്താ എപ്പോഴും വൈരുദ്ധ്യം പോവാം. കർത്താവ് ശമരിയാസ്ത്രീയോട് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ യഹൂദൻ, ഞാൻ ശമരിയക്കാരിന്ന്. മീൻസ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ഉച്ചനീചത്വങ്ങൾ അവിടെ നിന്നിരുന്നു. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് യേശു കടന്നുപോയി? യോഹന്നാൻ 4 പറയുന്നുണ്ട്, അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. രണ്ട് കാര്യം, ഭൂമിശാസ്ത്രം നോക്കിയാൽ, ഭൂമിശാസ്ത്രം അങ്ങനെ തന്നെ പാലിച്ചാൽ, യാഥാർത്ഥ യഹൂദൻ പോകുന്നത് പോലെ യോർദാൻ കടക്കാതെ ഭൂമിശാസ്ത്രം അങ്ങനെ നോക്കിയാൽ ഗലീലയ്ക്ക് പോകുന്ന ഒരാള് നേരെ എതിരെ വേണം പോകാൻ, ശമരിയിൽ പോകണം. പക്ഷെ അതല്ല പ്രധാനപ്പെട്ട കാര്യം. സാധാരണ യഹൂദന്മാർ, യാഥാർത്ഥ യഹൂദന്മാർ ശമരിയിൽ പോകാത്ത ഒരു സാമൂഹ്യ ഉച്ചനീച്ച് നിൽക്കുമ്പോൾ, യേശു കർത്താവ് അങ്ങനെയുള്ള ജാതീയ ഉച്ചനീചത്വങ്ങളുടെ കീഴിൽ വന്നവനല്ല, അവൻ ലോകരക്ഷകനാണ്. സ്തോത്രം. യേശുവിന് ജനസന്ദർഭത്തെ ദൂതന്മാർ ഇങ്ങനെ പാടി, സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളുടെ സുവിശേഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അല്ലേ സർവ്വജനത്തിന് ഉണ്ടാവാനുള്ള മഹാസന്തോഷം? പഴയ നിയമത്തിൽ ഒരു മിഷൻ, ഒരു സന്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയമത്തിൽ കാണുന്ന പോലെ മഹാനിയോഗ തിരുവെടുത്ത്, നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചില്ല, മത്തായി 28:10-18 വരെ, അങ്ങനെ 5 വാക്യം ചിന്തിച്ചായിരുന്നു. മത്തായി 18:20-22 വരെ, മർക്കോസ് 16:15, ലൂക്കോസ് ഇരുപത്തിനാലിന്റെ 47, യോഹന്നാൻ 20:21-28. ഇതെല്ലാം കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് ലോക സുവിശേഷീകരണത്തെ കുറിച്ച് ശിഷ്യന്മാർ പറഞ്ഞ കാര്യങ്ങളെയാണ്, അതിനെയാണ് വലിയ നിയോഗം അല്ലെങ്കിൽ മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ചില അറിയാൻ വയ്യാത്ത ആൾക്കാര് ഈ ഗ്രേറ്റ് കമാൻഡ്മെന്റും ഗ്രേറ്റ് കമ്മീഷനും തമ്മിൽ കൂട്ടിപ്പിടിക്കും. ഗ്രേറ്റ് കമാൻഡ്മെന്റും ഗ്രേറ്റ് കമ്മീഷനും, മഹാകൽപ്പനയും വലിയ കൽപ്പനയും വലിയ നിയോഗം രണ്ടും രണ്ടാം. വലിയ കൽപ്പന ഏതാ? സ്നേഹം. സ്നേഹം. വലിയ നിയോഗം ഏതാ? ലോക സുവിശേഷീകരണം. ഇത് രണ്ടും രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കണം. വലിയ കൽപ്പനയും വലിയ നിയോഗവും, മഹാ ഓക്കെ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ആൻഡ് ഗ്രേറ്റ് കമ്മീഷൻ, രണ്ടും രണ്ടാണ്. കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്, ലവ്. പിന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് ലോക സുവിശേഷീകരണത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. അത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് എനിക്ക് യഹൂദ സമയം പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രേരണയുണ്ട്. ഇവരെ വിസ്താര ഭാഗത്ത് എനിക്ക് പോകാൻ പറ്റുന്നില്ല. യഹൂദ സമയം ബൈബിളിൽ കാണുന്ന ഓരോ സമയം ഉണ്ട്, യോഹന്നാൻ 9 നേരത്തെ പ്രാർത്ഥനാ സമയത്ത് അങ്ങോട്ട് ചെന്നു. അതൊക്കെ എപ്പോഴാണ് അപ്പൊ നമ്മുടെ സമയം? ആ സമയമൊക്കെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അവരെ യാമങ്ങളും ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി ബൈബിൾ പഠിക്കാൻ കുറച്ചുകൂടെ നല്ല ഗുണമാവും. പിന്നെ പത്രോസ് പറഞ്ഞു, ഇത് 3 നേരെ ആയിട്ടുള്ളൂ, മദ്യപിച്ചതല്ല ഞങ്ങൾ. അത് നമ്മുടെ പക്ഷെ അറിയായിരിക്കും ഒരു പക്ഷെങ്കിൽ, അത് 8 നമ്മുടെ സമയം. ഇത് കുടിക്കാൻ വീഞ്ഞു കുടിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന സമയം ഏതാ? അത് എത്ര യാമമായിട്ട് വന്നിരിക്കുന്നു? 4 യാമത്തിൽ ഉണർന്ന് അതിമോദമോടെ പറ്റുന്നു. പാട്ടുണ്ടല്ലോ അല്ലേ? 4 യാമത്തിൽ കർത്താവ് പടകിലേക്ക് എന്ത് ചെയ്തു? വെള്ളത്തിന് മീതെ നടന്നു നടന്നു വന്നു. ആ 4 യാമം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? അത് പകലാണോ രാത്രിയാണ്? ഏതാ സമയം? എനിക്ക് അതിനു പറയാൻ സമയമുണ്ട്. സമയം കിട്ടിയാൽ നിങ്ങൾ ഓർപ്പിച്ചാൽ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല, കാരണം നമ്മളിങ്ങനെ ഒരു പിടിച്ചു പോകുകയാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ശമര്യരും യെരുശലേമും തമ്മിൽ വലിയ 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 പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് രണ്ടുപേരും. അതുകൊണ്ട് യേശു തന്നെ ശിഷ്യന്മാര് യെരുശലേമിലെ കർത്താവ് പോകുവാൻ മനസ്സുറപ്പിച്ചു. ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ 9:55 ലൂക്കോസ് 9:51 ഇന്നലെ വായിച്ച ഭാഗമാണ്. അപ്പോൾ കർത്താവിന്റെ ആരോഹണം സ്വർഗത്തിലേക്ക്, സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവ് സ്വർഗത്തിലേക്കുള്ള തിരിച്ചുള്ള യാത്രയുടെ സമയമായെന്ന് അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ വാസം തീർന്നു, താൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ തന്നെ പഴയ മഹത്വത്തിലേക്ക് പോകാൻ സമയമായെന്ന് അറിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്തു? യെരുശലേമിൽ പോകാൻ മനസ്സുറപ്പിച്ചു. യെരുശലേമിൽ പോകാൻ എന്താ? സഫറിങ്. ആ സഫറിങ് എന്താണെന്ന് പ്രത്യേകം ഓർത്തോണം. എന്തിനു വേണ്ടിയുള്ളതാ? ഇൻ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, സുവിശേഷ നിമിത്തം, ക്രിസ്തു നിമിത്തമുള്ള കഷ്ടം. അതാ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചോളം, കർത്താവിനെ സംബന്ധിച്ചോളം നമ്മെ രക്ഷിക്കുന്ന ദൈവിക പദ്ധതിയായിരുന്നു. നമ്മെ സംബന്ധിച്ചോളം നമുക്കും ആ മഹത്വത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് യെരുശലേമിന്റെ ഒരു പാതയാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ, അത് എന്ത് നിമിത്തമാ? ക്രൂശ നിമിത്തമാ, അല്ലെങ്കിൽ സുവിശേഷ നിമിത്തമാ, ക്രിസ്തു നിമിത്തമാ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ക്രിസ്ത്യൻ ആൻഡ് സഫറിങ് എന്ന ഭാഗത്ത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാന കാര്യം, ഈ ശമര്യർ ഈ ശിശുമാരോട് ചോദിച്ചു, എന്താ ഇവിടെ, എങ്ങോട്ട് പോവാ? അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോവാ? യെരുശലേമിൽ പോവാ. നിങ്ങൾ ഈ ഹിസ്റ്റോറിസിറ്റി ഏറ്റവും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ലൂക്കോസ്. വേൾഡ് ഹിസ്റ്ററി, ഈ ക്രിസ്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ദ ബൈബിൾ ഹിസ്റ്ററി ഇസ് ലിങ്ക്ഡ് വിത്ത് ദ വേൾഡ് ഹിസ്റ്ററി. അത് പ്രത്യേകം ഓർക്കണം. ഇടമറുക ഒരു പുസ്തകം എഴുതിയിരുന്നു പണ്ട്, ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്, 10-15 വയസ്സുള്ളപ്പം. അതിതാണ്, ക്രിസ്തുവും ക്രിസ്ത്യനും ജീവിച്ചിരുന്നില്ല. ഇന്നത്തെ ഒരു പക്ഷേ ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് അല്ലെ, പോണം തന്നെ ഐതിഹ്യം, നമുക്ക് അവരെ തന്നെ സംവദിക്കുന്നുണ്ട്. ഇല്ലാത്ത കേരളത്തിൽ ജീവിച്ചു ഭരിച്ചു എന്നൊക്കെയാണ് അതിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഐതിഹ്യങ്ങളാണ്, അതിന്റെ ഹിസ്റ്റോറിസിറ്റി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ വിശുദ്ധ ബൈബിൾ നോക്കിയാൽ ദ ഹിസ്റ്ററി ഓഫ് ദ ബൈബിൾ ഈസ് ലിങ്ക്ഡ് വിത്ത് വേൾഡ് ഹിസ്റ്ററി. അത് നിങ്ങൾക്ക് ഒരു തർക്കമായി ചോദിച്ചാൽ തന്നെ നമുക്ക് ശാന്തമായിട്ട് പറയുന്ന കാര്യമുള്ളൂ. പക്ഷേ അതൊക്കെ നമുക്ക് ഇതിന് പുറത്തേ പറ്റത്തുള്ളൂ, ഈ ക്ലാസ്സിന് പുറത്തേ പറ്റൂ, കാരണം ഒത്തിരി കാര്യം പറയാനുണ്ട് ആ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ബൈബിളിന്റെ ചരിത്രം, യേശുവിന്റെ ചരിത്രം, സഭയുടെ ചരിത്രം ലോകചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഉദാഹരണം നോക്കിയാൽ, ഹിസ്റ്റോറിസിറ്റി ഇല്ലാത്ത പല സുവിശേഷങ്ങളും യേശുവിന്റെ കാലഘട്ടത്തിൽ എഴുതാൻ ആൾക്കാർ ആഗ്രഹിച്ചു. ഒത്തിരി യേശു മരിച്ചു ഉയർത്തെഞ്ച് പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം യേശുവിന്റെ ചരിത്രം എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി, അതിനൊന്നും ഇതില്ല, ആൾമാറാട്ടം പോലും നടന്നു, ആൾമാറാട്ടം. ഈയിടെ ഒരു മുസ്ലിം സഹോദരമായിട്ട് ഞാൻ ട്രെയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനേ നിങ്ങളുടെ 4 സുവിശേഷം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ അത് ആദ്യ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഈ ഭാഗത്തേക്ക് വന്നില്ല, വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വ്യത്യാസമുണ്ട്, ശരിയാ വ്യത്യാസമുണ്ട്, സാക്ഷി 4 സാക്ഷി തമ്മിൽ വ്യത്യാസം വേണ്ടേ നമ്മൾ അല്ലേ, അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, ആദ്യ ക്ലാസ്സിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തില്ല? വൈരുദ്ധ്യമില്ല. ഞാൻ പറഞ്ഞു, വൈരുദ്ധ്യം ഉണ്ടേ പറയാം, നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞു തരണം. എന്റെ വൈരുദ്ധ്യം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞത് കാര്യമില്ല, വൈരുദ്ധ്യം എടുത്ത് തീർത്ത് തെളിയിച്ച് പറയണം, 1, 2, 3, 4 ഇത് പറയണം. അങ്ങനെയാണെങ്കിൽ മറുപടി തരാമെന്ന് പറഞ്ഞു. പുള്ളിക്കൊന്നും പറയാനില്ല, വൈരുദ്ധ്യം ബൈബിളിലില്ല, പക്ഷെ വ്യത്യസ്തതകൾ ഉണ്ട്, അതാണ് സാക്ഷ്യത്തിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആൾമാറാട്ടം നടത്തിയ സുവിശേഷത്തിന്റെ കാര്യം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബർണവാസിന്റെ സുവിശേഷം ഞങ്ങൾ വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ ബർണവാസിന്റെ സുവിശേഷം വിശ്വസിക്കാൻ കാരണം? ബർണവാസ് സുവിശേഷത്തിൽ നമുക്കറിയാം, അപ്പൊ പറഞ്ഞു, അത് ഞങ്ങൾ ഖുറാനുമായിട്ട് ചേർന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം, അത് ഉപയോഗിച്ച് ഞങ്ങളെ തല്ലാനാണോ എന്ന് ചോദിച്ചു. കാരണം അവരുടെ കാര്യവുമായിട്ട് ഒത്തിരി ചേർന്ന് വരുന്ന കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ബർണബാസിന് സുവിശേഷം എടുക്കാത്തെന്ന് ചോദിച്ചാൽ, ബർണബാസ് ഒരു നല്ല ഭക്തനായ മനുഷ്യനായിരുന്നു. ബർണബാസ് ഏ ആരായിരുന്നു? സൺ ഓഫ് എൻകറേജ്മെന്റ് അല്ലേ, അല്ലെ, പ്രബോധനപുത്രൻ, സുവിശേഷീകരണത്തെ വലിയ സ്ഥാനമുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ പേരിൽ മറ്റാരോ എഴുതിയ സുവിശേഷമാണ്. അന്നത്തുണ്ട്, പത്രോസിന്റെ സുവിശേഷമുണ്ട്, തോമസിന്റെ സുവിശേഷമുണ്ട്. അതൊക്കെ ബൈബിളിൽ കിട്ടിട്ടില്ല. കാരണം എന്താ പറയുക, ദൈവത്തിനറിയാം. ഞാൻ വിശ്വസിക്കുന്നത് എഴുതിക്കുവാൻ 1600 വർഷങ്ങൾ കൊണ്ട്, BC 1500 മുതൽ AD 100 വരെ മൂന്ന് ഭൂഖണ്ഡത്തിൽ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, മൂന്ന് ഭൂഖണ്ഡത്തിൽ 40 എഴുത്തുകാരാൽ വിവിധ തുറയിലുള്ള ആൾക്കാരുമായി അവരെ വെച്ചുകൊണ്ട് ദൈവാത്മാവ് ബൈബിൾ എഴുതിയപ്പോൾ എഴുതുക മാത്രമല്ല, ഈവൻ ദ കാനൺ ഓഫ് ദ ബൈബിൾ വാസ് ഇൻസ്പയർഡ്. എന്താ കാനൺ? ഇല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്തതിനകത്ത് കയറി വരികയും ചെയ്യും, ഇതിനകത്ത് വരേണ്ട ചിലവ് എന്ത് ചെയ്യും, പുറത്തു പോവുകയും ചെയ്യും. ഈവൻ കാനൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കാനോണിന്റെ അർത്ഥം അളവുകോലെന്ന. വിശുദ്ധ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, പുതിയമത്തിൽ 27 പുസ്തകങ്ങൾ, അവ 27, 39, 66 പുസ്തകങ്ങളും ദൈവ നിശ്വാസ്യമായ ഗ്രന്ഥങ്ങളായി ദൈവം കണ്ടിരുന്നത് കൊണ്ടും എഴുതിപ്പിച്ചത് കൊണ്ടും അതിൽ ഒരു പുസ്തകം പോലും ബൈബിൾ ക്രോഡീകരണത്തിൽ പുറത്തു പോകാൻ പാടില്ല. കാരണമെന്ത്? ദൈവം നിശ്വാസ്യമായി എഴുതിപ്പിച്ച ഒരു ഗ്രന്ഥം പുറത്തു പോയാൽ ദൈവനിശ്വാസത്തെ ചോദ്യം ചെയ്യാം. കാരണം ദൈവം നിശ്വാസ്യമായി എഴുതിപ്പിച്ചതൊക്കെ പുറത്തു പോകുന്നത്. വേദപണ്ഡിതന്മാർ വളരെ ചർച്ച ചെയ്ത ശേഷം 325 അതായത് നിക്കയാസ് നെഹദോസിൽ നൈഷ്യൻ കൗൺസിൽ വെച്ചാണ് അതിന്റെ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണ് അത്തനേഷ്യസ് ഹു മെയ്ഡ് ദ ചാർട്ട് ആൻഡ് ലിസ്റ്റ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് ബുക്സ്, പുതിയ നിയമത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയത് അത്തനേഷ്യസ്. അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞ അത്തനേഷ്യസ് വാസ് ദ ചാമ്പ്യൻ ഓഫ് ദ നൈഷ്യൻ കൗൺസിൽ. അവിടെയാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പഴയ നിയമത്തിൽ ലിസ്റ്റ് ഉണ്ടാക്കിയത് AD 90 ജാമ്നിയ കൗൺസിൽ വെച്ചാണ്. ജാമ്നിയ കൗൺസിൽ AD 90 ജാമ്നിയ കൗൺസിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കാനോൺ ഉണ്ടാക്കുമ്പോൾ, ആ കാനോൺ അതായത് പുസ്തകത്തിന്റെ എണ്ണം തിട്ടപ്പെടുത്തുമ്പോൾ, ഏതാണ് ദൈവനിശ്വാസ്യം, ഏതാണ് ദൈവനിശ്വാസ്യമല്ലാത്തത് എന്ന് തിട്ടപ്പെടുത്തുമ്പോൾ, ആ കാനോൺ നിർണയത്തിൽ പോലും ദൈവത്തിന്റെ വിശ്വസ്ത കരമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താ അപകടം എന്ന് അറിയാമോ? അർഹതയില്ലാത്തത് അകത്തും അർഹതയുള്ളത് പുറത്തും, ഉള്ളത് പുറത്തും പോകും. അങ്ങനെ പറ്റില്ല ദൈവം. അതുകൊണ്ട് A to Z കാനോൻസ് എല്ലാത്തിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. ഇവിടെ ഈ ശമരിയയിലേക്ക് ഇവരെത്തിയപ്പോൾ അവർ ചോദിച്ചു, എവിടെ പോവാ? അപ്പൊ ഞാൻ അവൻ പറഞ്ഞു, യെരുശലേമിൽ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയോളം പറഞ്ഞു. വാക്കൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് 9:51 വായിച്ചാൽ മതി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഞങ്ങളുടെ നാട് വിട്ട് പൊക്കോളാൻ പറഞ്ഞു. അതാ പറഞ്ഞു, നാട് വിട്ട് പൊക്കോളാൻ പറഞ്ഞു. യേശുവിനോടും ശിഷ്യന്മാരോടും പറയാണ് നാട് വിട്ട് പൊക്കോളാൻ. കുറെ നാളുകൾക്ക് മുമ്പ് ശബരിയാസ്ത്രീ ഒരു പട്ടണം മുഴുവനും കർത്താവിലേക്ക് വന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമുണ്ടല്ലേ. ഒരു പട്ടണം മുഴുവനും അവള് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ആ ഒരു പ്രവാചകൻ മശിഹ, അവൻ മശിഹയോ ആകാൻ സാധ്യതയുണ്ട്, വന്നു കാണുക എന്ന് പറഞ്ഞ ഒരു പട്ടണം മുഴുവൻ ഇളകി വന്നു. കർത്താവ് അത് കണ്ടിട്ട് പറഞ്ഞു, ഇതാ നിലങ്ങൾ കൊയ്ത്തിനെന്ത് ചെയ്യുന്നു, വെളുത്തിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് 4 മാസമുണ്ട്, പക്ഷെ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിരിക്കുന്നു. സത്യത്തോടെ കൊയ്ത്തിന് 4 മാസമുണ്ട്, പക്ഷെങ്കിൽ യെരുശലേമിൽ നിന്നും ശമരിയ പട്ടണത്തിൽ നിന്ന് ഇളകി വരുന്ന ജനത്തെ കണ്ടിട്ടാണ് പറഞ്ഞത് ഇറ്റ്സ് ടൈം ഫോർ ഹാർവെസ്റ്റ്. മനസ്സിലായോ? കൊയ്ത്തിന് സമയമായി എന്ന് അവരെ കണ്ടിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പഴയ ചരിത്രമുണ്ടെങ്കിൽ പോലും യെരുശലേമിലേക്ക് പോകുന്ന യേശുവിനെ ശിഷ്യന്മാരെ ഉൾക്കൊള്ളാൻ ഇപ്പം ഇത് വേറെ ഗ്രാമമാ, അവർ തയ്യാറല്ല. അപ്പോൾ ഈ ഇടിമക്കൾ വന്നിട്ട് എന്ത് പറഞ്ഞു? കർത്താവേ, ആകാശത്തു നിന്ന് തീയിറക്കി ഇവരെ എന്ത് ചെയ്യണം, കൊല്ലാൻ അനുവാദം വേണം. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഭരിക്കുന്ന ആത്മാവ് ഏതാണ്? സ്തോത്രം. വേറെ സന്ദർഭത്തിൽ ഇവർ രണ്ടു പേരും നിൽക്കുമ്പോൾ, ശിഷ്യന്മാർ നിൽക്കുമ്പോൾ, കുറെ യേശുവിനെ ശിഷ്യന്മാരെ കണ്ടു, വേറെ കുറച്ച് ശിഷ്യന്മാരെ കണ്ടു, യേശുവിനെ അനുഗമിക്കുന്ന മറ്റു ശിഷ്യന്മാർ. അപ്പൊ ഇവർ അപ്പോസ്തലന്മാരാണല്ലോ, കുറച്ച് ഗ്രേഡ് കൂടിയ ആൾക്കാരാണല്ലോ. ഇവർ പറഞ്ഞു, ഫോളോസ്, ഞങ്ങളെ പിൻഗമിക്ക്, കാരണം അവരും ശിഷ്യന്മാരാ, ഞങ്ങളെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഒക്കെ ഇല്ലെന്ന് പറഞ്ഞു. അവര് അതായത് നെഗറ്റീവായ ആൻസർ കൊടുത്തു. ഉടൻ ഇവരെന്ത് ചെയ്തു, അവരോട് വിരോധിച്ചു എന്നാ ബൈബിൾ ഇരിക്കുന്നത്, വിരോധിച്ചു. കർത്താവ് ഇപ്പൊ വിളിച്ചു പറഞ്ഞു, വന്നേ, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് ആരാണ് അനുകൂലം. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഇതിനകത്ത് ശിഷ്യത്വം ഉണ്ട് കേട്ടോ, ഇതിനകത്ത് ശിഷ്യത്വം. തങ്ങളുടെ ഇഷ്ടത്തിന് വിരോധമായി ചിന്തിക്കുന്നവരെ കൊല്ലാനും വിരോധിക്കാനും മടിക്കാത്ത രണ്ട് സഹോദരങ്ങളായിരുന്നു ഇവർ. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ ചിന്തയ്ക്ക് വിരോധമായി ചിന്തിക്കുന്നവൻ ഭൂമിയെ കാണാൻ പാടില്ല, പിന്നെ അവരെന്ത് ചെയ്യാം, വിരോധിക്കുന്ന ഒരു പ്രകൃതം ഈ ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ശ്രദ്ധിക്കണം, പൗലോസിനെ ജാതിയുടെ അപ്പൊസ്തലനായി കാണുന്നെങ്കിൽ, പത്രോസിനെ പത്യാശയുടെ അപ്പൊസ്തലനായി കാണുന്നെങ്കിൽ, സ്നേഹമെന്നറിയാത്ത, സ്നേഹിക്കാൻ അറിയാത്ത യോഹന്നാൻ, ഹാലലൂയ, വർഷങ്ങളായി കർത്താവിന്റെ കൂടെ ജീവിച്ചത് കൊണ്ട് തന്റെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു. യോഹന്നാൻ അറിയപ്പെടുന്ന സ്നേഹത്തിന്റെ അപ്പൊസ്തലൻ. അമേൻ. യോഹന്നാന്റെ ലേഖനം എല്ലാം വായിച്ചു നോക്കണം. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ സ്നേഹിക്കാൻ അറിയാത്തവൻ യേശുവിനോട് സഹവസിച്ചപ്പോൾ എന്ത് പഠിച്ചു? അപ്പൊ ശ്രദ്ധിക്കണം, ശിഷ്യത്തിന്റെ ഭാഗം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിനോട് യാത്ര ചെയ്ത് നമ്മളെല്ലാം കുറവ് തീർന്നവരായിരിക്കണം. സ്തോത്രം. കുറവ് തീർന്നുകൊണ്ടിരിക്കണം, കുറവ് തീർന്നുകൊണ്ടിരിക്കണം. സ്തോത്രം. എന്ന പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ സ്വഭാവങ്ങൾ വിട്ടുകളയാനുണ്ടെങ്കിൽ കർത്താവിനെ കൂടെ വസിക്കുന്ന നമ്മൾ രൂപാന്തരത്തിന്റെ അനുഭവത്തിലൂടെ പോയി കടന്നു പോയി പോകണം. സ്തോത്രം. പോട്ടെ, ഇവിടെ മടങ്ങി വരാം. നമുക്ക് ശിഷ്യത്വത്തിന്റെ പ്രതിബന്ധങ്ങളാണ് എന്ന് ചിന്തിക്കുന്നത്. വളരെ വേഗത്തിൽ ഞാൻ ആ ഭാഗം പറഞ്ഞുവിടാം. നമുക്കറിയാവുന്ന ഭാഗമാണ്. യേശുവിന്റെ ഈ യാത്ര തന്നെയാണ് അവിടെ പശ്ചാത്തലം. യെരുശലേമിലേക്കുള്ള ഈ യാത്ര തന്നെയാണ് പശ്ചാത്തലം. ആ 9-ാം അധ്യായത്തിൽ 57 മുതലുള്ള വാക്യത്തിലാണ് നമ്മൾ ഈ സംഭവം കാണുന്നത്. അവിടെ 3 വ്യക്തികളെ കർത്താവ് എന്ത് ചെയ്യാണ്? കണ്ടുമുട്ടുക. നമുക്കറിയാവല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു വിട്ടേക്കാം. 1-ാമത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് ത്രിവിധിക്കാരനാണ് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യത്വത്തിന്റെ പ്രതിബന്ധങ്ങളാണ്. കർത്താവിന് വേണ്ടി യാത്ര ചെയ്യുവാൻ കർത്താവിന്റെ ശിഷ്യനായി ജീവിക്കുമ്പോൾ നമുക്ക് വരാവുന്ന 3 പ്രധാന പ്രതിബന്ധങ്ങളാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. 1-ാമത്തെ മനുഷ്യൻ കർത്താവിനോട് അങ്ങോട്ട് കയറി ഓഫർ ചെയ്തു, കർത്താവേ നീ എവിടെ പോയാലും ഞാൻ നിന്നെ എന്ത് ചെയ്യാം? പിന്നെ അനുഗമിക്കാം. കർത്താവിനോട് പറഞ്ഞത് അങ്ങോട്ട് കയറി പറഞ്ഞതാണ്. അവനെ ധൃതഗതിക്കാരെന്ന് പറയുന്നത് അദ്ദേഹത്തെ വളരെ പോസിറ്റീവാണ്. കർത്താവ് അനുഭവിക്കുന്ന ക്രിസ്തീ ജീവിതത്തെ കുറിച്ച്, കർത്താവ് അനുഭവിക്കുന്ന കഷ്ടാനുഭവത്തെ കുറിച്ചൊക്കെ ബോധമുണ്ടായിട്ട് തന്നെ പറഞ്ഞു, നീ എവിടെ പോയാലും എന്ത് ചെയ്യാം? എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കഷ്ടത അല്ലെങ്കിൽ തന്റെ ക്രൂശ്, ആ അനുഭവം, ആ മനോഭാവം ഏറ്റെടുക്കാൻ പുള്ളി തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഹിസ് ഇന്റൻഷൻ വാസ് റോങ്. കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, നീ എവിടെ പോയാലും ഞാൻ അനുഗമിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിന്റെ പാത എന്തായിരുന്നാലും ഞാൻ എന്ത് ചെയ്യാം, അനുഗമിക്കാമെന്നുള്ള ഒരു 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 പ്രോമിസാണ് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ അവന്റെ ഉള്ളിൽ മറ്റൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. 2 കാര്യം ഞാൻ പറയാം അവന്റെ ജീവിതത്തോട് ബന്ധത്തിൽ. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 8:18-19 വായിക്കുമ്പോൾ ഇദ്ദേഹം ഒരു ന്യായശാസ്ത്രി ആയിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാം. ഇദ്ദേഹം ആരായിരുന്നു? ഒരു ന്യായശാസ്ത്രി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റൻഷനെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, യേശു കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ കർത്താവിന്റെ കൂടെ ഇരുന്ന് ലോകത്തെ ഭരിക്കാൻ ഒരു പദവി കിട്ടും എന്ന ചിന്തയായിരുന്നു കർത്താവിനെ അനുഗമിക്കാൻ അവനെ പ്രേരിപ്പിച്ച ഒരു പ്രധാന കാരണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് എന്ത് ചെയ്യും? ഈ ലോകത്തെ ഭരിക്കുമ്പോൾ, സിംഹാസനം കിട്ടുന്ന ലോകത്തെ ഭരിക്കുമ്പോൾ അതിലൊരു സിംഹാസനം ആർക്കും കിട്ടും? എനിക്കും കിട്ടും എന്ന ചിന്തയായിരുന്നു കർത്താവിനെ അനുഗമിക്കാനുള്ള ഒരു ഒരു ഹിഡൻ അജണ്ട അവന്റെ ഹൃദയത്തിലുണ്ടായിരുന്നത്. കർത്താവ് ഇത് മനസ്സിലാക്കി. മറ്റൊരു പ്രധാന കാര്യം, യേശുക്രിസ്തു പോകുന്നിടത്തൊക്കെ കിട്ടുന്ന സ്വീകരണം, അംഗീകാരം, ബഹുമാനം, അതിന്റെ ഒരു പങ്കാളിത്വം അവൻ എന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചു. അതൊക്കെ ഉണ്ട് കേട്ടോ ജീവിതത്തിൽ. ക്രിസ്തീയത്തിൽ അതൊക്കെ ഉണ്ട്, അംഗീകാരമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എനിക്കാണെങ്കിൽ ചില സമയത്ത് പാസ്റ്റർ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമതരമത്, എന്റെ ഭാഗ്യമൊക്കെ എടുക്കാൻ വരിക. പല ഇന്നലെ പറയാ, ഞാൻ തേച്ചു തീർത്തില്ല, ഞാൻ പറയേണ്ട ദൈവം, ഞാൻ ഒരിക്കലും ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ പെട്ടി ഭാരമുള്ള പിടിച്ചോണ്ട് പോയാൽ എന്നെ സ്റ്റുഡൻസിനെ പോലും എടുപ്പിക്കത്തില്ല, ഞാൻ അവരെ കൊണ്ട് എടുപ്പിക്കത്തില്ല. 2 പെട്ടികൾ ഞാൻ തന്നെ എടുക്കും. ഞാൻ അവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നോ 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 നോ, നിങ്ങളെ കൊണ്ട് പെട്ടി എടുപ്പിക്കാത്ത കൊണ്ട് ഞാൻ വളർന്നിട്ടില്ല ഇതിലേട്ടും. അത് ഇതൊന്നും പറയല്ല, ഞാൻ പറഞ്ഞത് ആശയ ഇതാണ്. അത്ര സെർവിങ് മൈൻഡ് ഞാൻ കണ്ടു. ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കുള്ള ബഹുമാനം, ആദരവ്. എന്റെ ദൈവമേ, പല വീടുകളിൽ ഇപ്പം വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ പോരുന്നത് വല്ലാതെ പോരുന്നത്, ഇപ്പം നടക്കാൻ പോലും പയ്യ, നടന്നല്ല പോരുന്നത്. എന്തായാലും സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൃപയിൽ നിൽക്കുന്നത്തോളം ഉള്ളു കേട്ടോ ഇതൊക്കെ. കൃപയിൽ നിന്നില്ല കരിയാപ്പലയാ പിന്നെ കേട്ടോ. സ്തോത്രം. അത് ഓർത്തോണം. വിശ്വാസികളാണെങ്കിൽ ദൈവദാസന്മാരെല്ലാം ഓർത്തോണം. സ്തോത്രം. ഞാൻ ദൈവകൃപയെ വിട്ടുപോയാൽ ആരും തിരിഞ്ഞു നോക്കത്തില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ കരിയാപ്പല പോലെ പുറത്ത് കളഞ്ഞ ഒത്തിരി എന്തോ പറയണ്ട സ്തംഭങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഇവൻ നോക്കിയപ്പോൾ യേശു ചെല്ലുന്നിടത്തെല്ലാം എന്തുകൊണ്ട് ആൾക്കാർ സ്വീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, നല്ല ഭക്ഷണം, നല്ല സ്വീകരണം, കൊള്ളാം, ഈ കൂട്ടത്തിൽ കൂടിയാൽ എന്താ കൊള്ളാം. ആ ബഹുമാനം ആദരവ് എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അതായിരുന്നു അവന്റെ ചിന്ത ഒന്ന്. പിന്നെ കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എനിക്കും കിട്ടും ഒരു സിംഹാസനം. ഇവൻ ന്യായശാസ്ത്രീയ. ഇവന്റെ ചിന്ത ഇതിലൊക്കെ, ഇത് കർത്താവ് ശരിക്കും കർത്താവിന്റെ അതായത് കോൺഷ്യസ്, കർത്താവിന്റെ അതായത് ഒമ്നിഷ്യൻസിൽ, കർത്താവിന്റെ സർവജ്ഞതയിൽ കർത്താവിനെ ഉള്ളു വായിച്ചു. കാരണം കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായി വന്ന ഒരാളെ എങ്ങനെ കർത്താവ് കൈവിടുന്നത്? കൈവിടില്ല, ഒരിക്കലും ഒരിക്കലും കൈവിടില്ല. പക്ഷെങ്കിൽ ഇവൻ കർത്താവിനെ അനുഗമിക്കുവാൻ കർത്താവ് വിളിച്ചതല്ല, കർത്താവിനെ അങ്ങോട്ട് ഓഫർ ചെയ്തുക. പക്ഷെങ്കിൽ കർത്താവ് അവനുള്ള വായിച്ചപ്പോൾ മനസ്സിലായി, സിംഹാസനത്തിരിക്കാനും എനിക്ക് കിട്ടുന്ന ബഹുമാനവും ആദരവും ഭക്ഷണവും ഒക്കെ പങ്കിടാനുള്ള ഒരു ചിന്തയാണ് അവന് മനസ്സിലുള്ളത്. ദ ഇന്റൻഷൻ വാസ് റോങ്. കർത്താവ് അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു മറുപറം കൂടെ കാണിച്ചു കൊടുത്തു. നീ നോക്കുമ്പോൾ നീളക്കുപ്പായു സ്വീകരിക്കാൻ ആൾക്കാരും ഓശന്നായും രോഗികൾ സൗഖ്യമാകുമുള്ള ബഹുമാനത്തിന്റെ പങ്കിടലും ശിഷ്യന്മാരുടെ ആ നിലയും മട്ടും ഒക്കെ കണ്ടപ്പോ കൊള്ളാമെന്ന് ചിന്തിച്ചു. കാണും ന്യായശാസ്ത്രി എന്ന രീതിയിൽ മശിഹായാണെങ്കിൽ ഇനി സുഭാസ്തിരിക്കാമെന്ന ചിന്തയും നിന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെങ്കിൽ ഓർക്കുക, എന്താ കുറുനരികൾക്ക് കുഴി, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്ര ചായ്പാനോ ഒരിടമില്ല. എനിക്കൊന്ന് പറയാൻ ആഗ്രഹമുള്ള ഒരു സന്ദേശമുണ്ട്, അത് എപ്പോഴും പറഞ്ഞോളാം ഞാന്. യോഹന്നാന്റെ സുവിശേഷം 16:1 ഒന്നിന്റെ 1-4 വാക്യങ്ങളാ. യോഹന്നാന്റെ സുവിശേഷം 16:1-4 വാക്യങ്ങളാ. ഒരു വലിയ സന്ദേശമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മറ്റുള്ളവർ യഹൂദന്മാർ പള്ളി പ്രസ്ഥരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു ചിന്തിക്കുന്ന നാൾ വരുന്നു. അത് പിതാവിനെ എന്നെയും അറിയാതെ കൊണ്ട് അത് ചെയ്യുന്നു. പിന്നെ ഇത് സംഭവിക്കുമ്പോൾ ഞാനിത് പറഞ്ഞ് നിങ്ങൾ ഓർത്തോണം. പിന്നെ നിങ്ങൾക്ക് ചിന്തയുണ്ടാകും, ഇങ്ങനല്ല കേട്ടോ ഭാഗവേ, ഞാൻ പുതു ആശയം പറയാണ്. എന്തുകൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലെ, പറയുന്നുണ്ടോ ഭാഗം? ആ കർത്താവിന് മറുപടി പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കൊണ്ടത്രേ. പള്ളി വർഷമാക്കുന്നതിനെ കുറിച്ചും കൊല്ലുന്നതിനെ കുറിച്ചും കർത്താവ് എന്തുകൊണ്ട് ഇത്ര നാളും പറയാഞ്ഞത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കാരണം ഇന്ന് വരുന്ന എല്ലാ പ്രതിസന്ധിയും ഞാൻ അതരണം ചെയ്യുന്നത്. ഏതെങ്കിലും കുടുക്കു ചോദ്യമാണ്ട് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ വരുമ്പോൾ പത്രസദ്യം ഉത്തരം പറഞ്ഞു ഞാൻ കർത്താവ് പറഞ്ഞിട്ടില്ല, ഒരിക്കലുമില്ല. ഒക്കെ സാധാരണക്കാർക്ക് ഒന്നും അറിയത്തില്ല, അവർക്ക് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. കർത്താവ് തന്നെ അത് ചെയ്തു, നേരിട്ടു. കർത്താവ് പറയാണ്, ഇനി സത്യം മറച്ചു വെക്കാൻ കഴിയില്ല, ഞാൻ നിങ്ങളെ വിട്ടുപിരിയാൻ സമയമായി, പ്രതിസന്ധികളെ നിങ്ങൾ നിങ്ങളായി തന്നെ നേരിടുവാനുള്ള സമയമായി. പ്രൈസലോ, ഇടറിപ്പോകാൻ ഒത്തിരി അവസരമുണ്ട്. യഹൂദന്മാരെ നിങ്ങൾ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പ്രസ്റ്റീജായിട്ട് നിങ്ങൾ കരുതുന്ന ഈ കൊത്തുപണിയുള്ള ദേവാലയത്തിൽ നിങ്ങളെ പുറത്താക്കുന്ന സന്ദർഭമുണ്ടാകും. പണ്ടൊക്കെ നമ്മൾ ശിവോട് ശാനപ്പെട്ടപ്പം തിരുമേനിയുടെ കത്തൊക്കെ വന്നിട്ടില്ലേ, അന്ന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലാത്തത് ഒരു കഥയില്ലത്. സത്യമല്ലേ, ഞങ്ങളുടെ അമ്മയ്ക്ക് മതം കിട്ടിയ ഞാൻ ഓർക്കുന്നുണ്ട്, 76 തിരുമേനിയുടെ കത്ത്. അയ്യോ, ലോകത്തിൽ എന്തോ മഹാഭാവം പോലെ, അവരേറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടവനായിട്ടാണ് ചിന്തിച്ചത് തിരുമേനിയുടെ കത്ത്. ശാനപ്പെട്ടതിനെ കാരണം പറയും, 35 ഒരു വലിയ ഓർത്തഡോക്സ് യാക്കോബായില് 35 തിരുമാനിമാരും അച്ഛന്മാരും ഇരുന്ന് അച്ഛനെ വിസ്തരിക്കുക. അച്ഛനെ നമ്മുടെ കാരോ അച്ഛനെ, അച്ഛൻ ഭയങ്കര പിന്നെ അദ്ദേഹം ഒരു വലിയ ദാർശനികനാ കേട്ടോ, ദാർശനികനാ. അയ്യോ, അദ്ദേഹത്തിന്റെ ഒരു വാക്കും ഒക്കെ ഒരു മണിക്കൂർ സന്ദേശം കിട്ടിയാൽ ഭയങ്കര മുത്താത്, വിലപ്പെട്ട മുത്തുകളാ. ഒക്കെ ജീവിതം കൊടുക്കട്ടെ. അതുപോലൊക്കെ ഞാൻ പറയാറുണ്ട്, അവരെ കണ്ടു പറയാറുണ്ട്, വീട്ടു ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് ആയുസ് ദൈവം നൂറുതരട്ടെ എന്ന് പറയാറുണ്ട്. അവരൊക്കെ നിൽക്കുന്നതാണ് താത്മീയലംഗത്തിന്റെ ഒരു ഒരു നിലനിൽപ്പ് എന്ന് പറയുന്ന സ്തോത്രം. ഇല്ലെങ്കിൽ ഉപദേശം കൊണ്ട് മറിച്ചു കളയുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാർ വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അച്ഛനെ പ്രസ്തുതിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞ ഒരു കംപ്ലൈന്റ് ഇതാണ്. അച്ഛനെ പറഞ്ഞു ഈ ഇവിടെ സദസ് അന്ന് യാക്കോ നിൽക്കുമ്പോൾ, അച്ഛൻ മർത്തോമായ അച്ഛന്മാരുടെ കൂടെയും സിഎസിലെ അച്ഛന്മാരുടെ കൂടെ പരസ്യോഗത്തിന് തെരുവോരത്ത് നിന്ന് പ്രസംഗിച്ചെന്ന് കേട്ടു. നമ്മുടെ സഭയ്ക്ക് അപമാനമായി അത്. അതാണ് ഒന്നാമത്തെ ചാർജ്. അച്ഛന്മാരെ പറഞ്ഞ കാര്യമാണ് അച്ഛന്മാരോട് പറഞ്ഞു. അതെ, അതെന്തല്ലോ ശാന്തമായിട്ട്, നമ്മുടെ പൗലോസ് പുഴവക്കത്തെ സ്ത്രീകളോട് പറഞ്ഞതും യേശു ഒക്കെ ഒത്തിരി പരസ്യമായി പ്രസംഗിച്ചൊക്കെ നോക്കിയപ്പം ഞാൻ ചെയ്ത തെറ്റല്ലെന്ന് എനിക്ക് തോന്നി ഞാൻ ചെയ്തത്. ഇത് പറഞ്ഞപ്പോ പിന്നെ മറുപടി ഇല്ല. എവിടെ ഇങ്ങനെ 35 ഒന്നും എല്ലാം ബിസിനസ് ക്വസ്റ്റ്യൻസാ, എല്ലാം ബിസിനസ് ക്വസ്റ്റ്യനാ. അദ്ദേഹം പറഞ്ഞ അവസാനം 35 മറുപടി ഇല്ല വന്നപ്പം ചാറ്റ പറഞ്ഞ് അവിടെ പുറത്തിറങ്ങി വന്ന അദ്ദേഹം. സ്തോത്രം, വിളിച്ച ശുശ്രൂഷയിൽ ഇന്നും നിൽക്കുന്ന ഒരു ഭക്തരായ മനുഷ്യൻ. കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് സത്യമായൊരു കാര്യം, കർത്താവ് പറയാണ് പറവകൾക്ക് കൂടുണ്ട്, പിന്നെ കുറുനരികൾക്ക് കുഴിയുണ്ട്, പക്ഷെ മനുഷ്യപുത്രനോ? ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും, അവിടെ കൊണ്ട് തീരുന്നില്ല, അത്രയുമല്ല. അതിനൊക്കെ കഠിനമായി വരുന്നു. ഏതാ, നിങ്ങളെ കൊല്ലുന്നവർ അവരുടെ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. നിങ്ങളെ കൊല്ലുമ്പോൾ അവർക്ക് അയോഭാവവും കുറ്റബോധവും അല്ല, പിന്നെന്ത് ചെയ്തു? അവരുടെ ദൈവത്തിന് മഹത്വകാര്യം ചെയ്തു എന്നുള്ള ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം വരും. ഇടറിപ്പോകരുത്, ഇടറിപ്പോകരുത്, ഇടറിപ്പോകരുത്. കാരണം ഞാൻ അന്ന് നിങ്ങളുടെ കൂടെ ശരീരത്തോടു കൂടി ഉണ്ടായിരിക്കില്ല. There will not be any bodily presence. കർത്താവിന്റെ ശരീരത്തോടു കൂടി സാന്നിധ്യം ഉണ്ടായിരിക്കില്ല. കർത്താവോട് പറയാണ്, പിന്നെ അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ക്രിസ്തീയത്തിന്റെ മറുപുറം ശിഷ്യന്മാരോട് പറയുന്നത് ഇടറിപ്പോകരുന്ന് പറഞ്ഞാൽ കാരണം അറിയാം, എന്തുകൊണ്ട് അത്ര നാളും പറയാതിരുന്നത്? അതുവരെ കണ്ടത് എന്താ, അവര് യേശുവിനെ കൂടെ പോകുന്നു, നീളക്കുപ്പായ വിട്ടിരിക്കുന്നു, തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ട്, ഭക്ഷണം കിട്ടുന്നു, സ്വീകരണം കിട്ടുന്നു, സ്തോത്രാജ്യ സഞ്ജീവടയിലുണ്ട്, എല്ലായിടത്തും ബഹുമാനം, യേശുവിനെ കാണാൻ വരുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഇവിടെ നിന്ന് മേടിക്കുന്നു. പിന്നെ 5000 പുരുഷന്മാരെ, 5000 പുരുഷന്മാരെയും മറ്റുള്ളവരെയും പോഷിപ്പിച്ചപ്പോൾ ഇവരാണ് വിതറിയത്. അത് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഒരു സന്തോഷം. നോക്കൂ, യേശുവിന് ശിഷ്യന്മാരായി 3.5 നടന്നത് എന്ത് ബഹുമാനവും ആദരവും സ്നേഹവും ആദരവും ഒക്കെ ആയിരുന്നു. കർത്താവ് പറയാണ്, മക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ക്രിസ്തീയത്തിന് അംഗീകാരവും ബഹുമാനവും സ്വീകരണവും എല്ലാം ഉണ്ടെങ്കിലും അതിനൊരു മറുപുറം കൂടെയുണ്ട്. തിരസ്കരണത്തിന്റെ മറുപുറം സ്തോത്രം, ഉപേക്ഷണത്തിന്റെ മറുപുറമുണ്ട് സ്തോത്രം. ഇന്ന് ഇവിടെ കൂടി ദൈവമക്കൾ നമ്മൾ ഓർക്കണം, നമ്മളെ ആൾക്കാർ ബഹുമാനിക്കും, സ്നേഹിക്കും, ആദരിക്കും, കൈക്ക് വെള്ളമൊഴിച്ചു തരും, എന്ത് വേണം ചോദിച്ച് നമ്മെ സെർവ് ചെയ്യും. പക്ഷെങ്കിൽ ഓർക്കുക, ഈ ക്രിസ്തീയത്തിന്റെ മറുപുറം കൂടെ ഉണ്ട്. ഓടിച്ച് തല്ലുന്ന, നിന്ന് പറയുന്ന, ദൂഷണം പറയുന്ന, ഒരു പക്ഷെങ്കിൽ നമ്മെ ഉപദ്രവിക്കുന്ന, കൊല്ലാൻ പോലും നമ്മെ അതിലേക്ക് പോലും നയിക്കുന്ന ഒരു മറുപുറം കൂടെ ക്രിസ്തീയത്തിനുണ്ട് എന്ന കാര്യം മറക്കരുത് എന്നുണ്ട്. ഇവിടെ അവനെ അതാണ് ഓർപ്പിക്കുന്നത്. എന്താ? മനുഷ്യത്വം തലയായ്പാൻ ഇടമില്ല. അത് പറയാണ്, അവൻ കർത്താവിനെ അനുഗമിച്ചതായിട്ട് ഇവിടെ കാണുന്നില്ല. അപ്പൊ അവൻ ഇന്റൻഷൻ മോശമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഇവിടെ എനിക്ക് പറയാനുള്ളത്, ശിഷ്യത്വത്തിന്റെ ഒരു വലിയ പ്രതിബന്ധമാണിത്. എന്താണെന്നറിയാമോ? ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത്, ഒരു സഭയുടെ അംഗമായിരിക്കുന്നത്, ഒന്നും 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 ഏതെങ്കിലും ഭൗതിക നേട്ടത്തിനോ ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് അല്ല ആയിരിക്കരുത്. സ്തോത്രം, സ്തോത്രം. പിന്നെന്താണെന്നറിയാമോ? പിന്നെന്താ, പിന്നെന്താ, കർത്താവ് എന്തെങ്കിലും വ്യാമോഹിച്ച് പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന്റെ ഒരു പരമാർത്ഥം ഞാൻ പറയാം, ഞാൻ പോയി നിങ്ങളുടെ സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കിയ ഞാൻ തിരിച്ചു വന്നു നിങ്ങളെ ഞാൻ ഇരിക്കുന്ന ഇടത്തിരുത്തും, ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ പൊള്ളയ വാഗ്ദാനം കൊടുക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. ഒരിക്കലും അങ്ങനെയാണെങ്കിൽ വചനം നോക്കിക്കോ, വാഗ്ദത്തങ്ങൾ പലതും ഉണ്ട്, അനുഗ്രഹമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൽ അറിയാൻ പറയാൻ കഴിയും, എല്ലാം ഉണ്ടെങ്കിലും കർത്താവ് ഒന്നും കാണിച്ച് വ്യാമോഹിപ്പിച്ചില്ല കേട്ടോ. കർത്താവ് എന്താ പറയുന്ന അറിയാമോ? തന്നെത്താൻ നിശ്ചയിച്ച് ക്രൂശെടുത്തന്നെ പറയുവാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവനെ നീ കാത്തുകൊണ്ടാൽ നീ നിന്നെ കളയും. സ്തോത്രം. കർത്താവ് അതാ പറഞ്ഞത്, ഒരു സ്ഥലത്ത് ഇരിക്കുവാൻ അല്ലെങ്കിൽ ഗോതമോണി തന്നെ ഇരുന്നാൽ അവിടെ ഇരിക്കും. ചത്തുവെങ്കിലോ? സത്യത്തിൽ നമ്മളെ വിളിച്ചത് ചാവാൻ വേണ്ടിയാ വിളിച്ചത് അല്ലേ? ആണോ പേടി തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന നാളൊക്കെ കുടുംബത്തിൽ ചാവുന്നൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മരിക്കുവോളം കർത്താവിനെ പിൻഗമിക്കാനുള്ള ആഹ്വാനമാണ് കർത്താവ് എന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, രണ്ടാമത്തെ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത് അവനെ മന്ദഗതിക്കാരനാണ്. മന്ദഗതിക്കാരൻ. എന്താ അവന്റെ പ്രശ്നം? കർത്താവിനെ ശിഷ്യത്വത്തിലേക്ക് കർത്താവ് തന്നെ വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ മുമ്പേ, ആ പ്രസ്താവന കിട്ടേ, അത്രേ മാത്രം എന്ന് കൊട്ടേഷൻ ഉണ്ടേ, കർത്താവേ ഞാൻ മുമ്പേ കണ്ടോ, കർത്താവ് വിളിക്കുക, നീ എന്നെ അനുഗമിക്കുക, ഫോളോ മീ, ഒരു അർജന്റ് കോളാ, ഫോളോ മീ. അവൻ അവൻ പറയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്രയത്തെ കൊട്ടേഷൻ നിർത്താം നമുക്ക്. ഞാൻ മുമ്പേ എന്ന് പറഞ്ഞാൽ നിന്റെ വാക്കിന് പ്രയോറിറ്റി കൽപ്പിക്കുന്നതിനും കൂടുതൽ പ്രയോറിറ്റി എനിക്ക് ചിലതിന് കൽപ്പാനുണ്ട്. എന്താ പറയോ, എന്റെ അപ്പനെ അമ്മയ്ക്ക് എന്ത് ചെയ്യണം? കൂച്ചിടണം. സത്യത്തിൽ നമുക്കിത് കരുണയില്ലാത്ത വാക്കല്ലേ? ഇത് വായിച്ചാൽ ഇവന്റെ പറച്ചിൽ കേട്ടാൽ അപ്പനും അമ്മയും മരിച്ചു കിടക്കാൻ തോന്നും. മരിച്ചു കിടക്കൊന്നുമല്ല, യഹൂദന്മാരുടെയിൽ അപ്പനെ അമ്മയ്ക്കൊക്കെ ശരിയായ ശവസംസ്കാരം കൊടുക്കുക എന്നുള്ള പ്രധാന കാര്യമാണ് കേട്ടോ. ഒന്നു രണ്ട് തെളിവുകൾ ബൈബിളിലുണ്ട്, ഞാൻ പക്ഷേ ബാക്കി എല്ലായിടത്ത് പറയത്തില്ല. ഇസ്ഹാക്കും ഇസ്മായേലും കൂടെ അബ്രഹാമിനെ അടക്കിയ ഭാഗം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടോ. ഇവർ തമ്മിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത രണ്ട് പുള്ളികളാ, ജനസന്ധതിയാ, വാഗ്ദത്ത സന്ധതിയാ. ഇവർ അന്നും കൂടെ കൂടിയാണ് ആരെ അടക്കിയത്? അബ്രഹാമിനെ അടക്കിയത്. ഇനി വേറെ കാര്യം, ഈ യേശാവിന്റെ അനുഗ്രഹവും, യേശാവിന്റെ അനുഗ്രഹവുമായിട്ട് യാക്കോബ് പോയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവനെ കൊല്ലും അപ്പന്റെ മരണസമയത്ത്, അവൻ വരും, ഞാൻ അന്തരം കൊല്ലും. അപ്പോൾ മരണസന്ദർഭത്തിൽ സന്ധതികൾ വന്നടക്കുക എന്നുള്ളത് പഴയത്തിൽ പ്രമാണമാണ്. അപ്പൊ അവിടെ ചെയ്യാൻ പിടിച്ചോളാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കണം, അപ്പൊ അപ്പന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ അടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ മരിച്ചുകിടക്കുകയല്ല, ഇവിടെ മരിച്ചുകിടക്കുകയല്ല. അവൻ പറഞ്ഞത് കർത്താവ് നിന്റെ അർജന്റ ഗോളാണെങ്കിലും വീട്ടിലൊക്കെ പോയി വസിച്ച് അവരെ മരിക്കുന്ന സമയത്ത് അവരെ അടക്ക, അതാ സത്യത്തിലുണ്ട്, അവര് മരിച്ച് അവരെ അടക്കേണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാം വന്നെനിക്ക്. അപ്പം കർത്താവിന്റെ ഒരു അർജന്റ് കോൾ, നീ ഫോളോ മീ എന്ന് പറയുമ്പോൾ ഇവരൊരു മന്ദഗതിക്കാരനാണ്. എന്റെ അപ്പനെയൊക്കെ മരിച്ചു കഴിഞ്ഞ് അതൊക്കെ അടക്കം ചെയ്ത് ഷെയറൊക്കെ കിട്ടി, യഹൂദന്മാർക്ക് ഒരിക്കലും മരിക്കുന്നതിന് ഷെയർ ഒഴിക്കാൻ പാടില്ലെന്നാണ്. നമ്മുടെ മുടിനായ പുത്രൻ എന്ന് വിളിക്കുന്ന അവനെ, അവന് ഏറ്റവും വലിയ കുഴപ്പം അപ്പൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു, ഷെയർ ചെയ്തു, ഷെയർ കൊടുക്കുന്നതിന് മുമ്പ് ചോദിച്ചു എന്നുള്ള പ്രശ്നം ഞാൻ ചോദിക്കാൻ പാടില്ല ഒരിക്കലും. എന്നാൽ ഇവിടെ അതൊക്കെ കിട്ടി ഒക്കെ റെഡിയാക്കി സെറ്റിൽ ചെയ്തിട്ട് എന്റെ എല്ലാ കാര്യം സെറ്റിൽ ചെയ്തിട്ട് അപ്പനുമേക്ക് അടക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഇത് മന്നഗരിക്കാരനാ. അതായത് കർത്താവിന്റെ കോളിന് മുമ്പ് അവൻ പറയുന്നത് ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനമ്മയെ കടക്കട്ടെ. അവിടെ ഒരിക്കലും ഒരു അർജൻസി, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ശിഷ്യത്വത്തിൽ അർജൻസി ഇല്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു ഭാവന വായിച്ചു. ആ ഭാവന ഇങ്ങനെയാണ്, ഒരു ഒരു സാത്താനിയ കോടതി, സാത്താനിയ സുനഹദോസ്, അവിടെ ഒത്തിരി ആയുധങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ, അപ്പം സാത്താൻ ഇങ്ങനെ മെയിൻ, ഇത് ഭാവനയാണ് പേടിക്കരുത്, അവർ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവന്റെ ഒത്തിരി ഏജൻസി ഇങ്ങനെ ലോകത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഒരുത്തനെ വിളിച്ചു, നീ മനുഷ്യരെ എങ്ങനെയാണ് വിശ്വാസികളെ ദൈവമക്കളെ എങ്ങനെയാണ് നീ തെറ്റിക്കാൻ പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പറയും ദൈവമില്ല എന്ന് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിച്ചെന്ന് പറയും. വിശ്വാസികളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ മനുഷ്യരെയും എങ്ങനെ വഞ്ചിക്ക് പോകുന്നത്? ഞാൻ ദൈവമില്ലെന്ന് എല്ലാവരുടെയും ചെയ്യിച്ചെന്ന് പറയും. അപ്പം ഈ മെയിൻ സാത്താൻ പറഞ്ഞു, നീ വിജയിക്കത്തില്ല, കാരണം ഒരു 99% ആൾക്കാരും ഏതെങ്കിലുമൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നീ നിന്റെ ദൗത്യത്തിൽ വിജയിക്കത്തില്ല എന്ന് പറഞ്ഞു. രണ്ടാമനോട് പറഞ്ഞു, നീ എന്താ മനുഷ്യരെ തെറ്റിക്കാൻ, നിന്റെ എന്താ പദ്ധതി? അവൻ പറഞ്ഞു, സ്വർഗവും നരകവും ഇല്ലെന്ന് ഞാൻ എല്ലാവരും ചെന്ന് പറയും. ശരിയാ, സ്വർഗവും നരകവും ഇല്ല, ഇവിടെ ആരും കാണത്തില്ലെന്ന്. ശരിയല്ലേ, സ്വർഗവും നരകവും ഇല്ല, പിന്നെ ആരെ പേടിക്കാൻ? എന്താ സ്വർഗ നരകമൊക്കെ ഉണ്ടായിട്ട് കേട്ടോ, നമ്മൾ ശരിക്കും നോക്കിയാൽ അതുകൊണ്ടൊക്കെയാ നമ്മളിങ്ങനെ പോകുന്നത്. ഒക്കെ നോക്കിയാൽ സ്നേഹമൊക്കെ പിന്നീട് വരുന്നത്, സ്നേഹം സ്നേഹാധിഷ്ഠിതമായിരിക്കണം ഗതിയോഗം, അല്ലെങ്കിൽ നരകം സ്വർഗം എന്നുള്ള പേടിയായിരിക്കരുത് കേട്ടോ, സ്നേഹാധിഷ്ഠിതം അതാണ്. അപ്പൊ സ്വർഗവും നരകവും ഇല്ലെന്ന് പറയും. അപ്പം സാത്താൻ പറഞ്ഞു, എല്ലാവരും സ്വർഗവും നരകവും, ചിലർ വിശ്വസിക്കുന്നു ഭൂമി തന്നെയാണ് വിശ്വസിക്കുന്നുണ്ട്, എന്നാലും സ്വർഗവും നരകവും ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, നിനക്കും നിന്റെ ദൗത്യത്തിൽ വിജയിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ വിളിച്ചു, നീ എന്തോ പറയുന്നത്? അവൻ പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് ഞാൻ പറയും, സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയും, പക്ഷെങ്കിൽ ഞാനീ പറയും, യേശു കർത്താവൊക്കെ വരാൻ ഇനി ഇഷ്ടംപോലെ ഇനിയും സമയമുണ്ട്, തിരുതി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായോ? സമയം നിന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ സമയം നിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ തിരക്ക് കൂട്ടിയൊന്നും തീരുമാനമൊന്നും എടുക്കണ്ട, സമയമുണ്ട് നിന്റെ മുമ്പിൽ ഇഷ്ടം പോലെ. ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്, നമുക്കും അങ്ങനെ ചിലപ്പോൾ ചിന്താഗതിയുണ്ട് അല്ലേ, നമുക്ക് ചിന്താഗതി സമയം മുമ്പിലുണ്ട്, പക്ഷെങ്കിൽ ഓർക്കണം, മരണം സുനിശ്ചിതമാണ് പക്ഷെ സമയം നിമിഷമല്ല. അതുകൊണ്ട് രണ്ടു രീതിയിൽ കർത്താവിന്റെ വരവ് നമുക്കുണ്ട് കേട്ടോ, ഒരാളെ സംബന്ധിച്ചോളം രണ്ടു രീതിയിൽ ശ്രദ്ധിച്ചു കേട്ടോ. അത് കർത്താവ് വരുന്നതിന് മുമ്പേ നമ്മൾ മരിച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വന്നതുപോലെ, കാരണം ജീവിക്കാൻ അവസരമില്ല, ഉണ്ടല്ലോ ഇല്ലല്ലോ, ഞാൻ പറഞ്ഞ് പിടികിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പോലെ ചിന്തിക്കണേ, കർത്താവ് വരുന്നതിന് മുമ്പേ നമ്മൾ മരിച്ചാൽ നമുക്ക് ആ മരണത്തിലൂടെ കർത്താവ് വന്നതുപോലെ, നമുക്ക് നമ്മുടെ സ്വർഗത്തിൽ പോകുന്നൊന്നുമില്ല, ഒന്നുമില്ല, പക്ഷെ നമുക്ക് പിന്നെ ജീവിതം പിന്നില്ലല്ലോ. അർത്ഥത്തിൽ നമ്മുടെ മരണം കർത്താവ് നമുക്ക് വന്നതുപോലെ, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനും നന്നാക്കാനും സമയമില്ലാത്തത് കൊണ്ട് അങ്ങനൊരാശയം. രണ്ട്, നമ്മൾ ജീവിക്കുന്ന സന്ദർഭം തന്നെ കർത്താവ് വന്നാൽ ആ സന്ദർഭത്തിൽ നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് പോകും. ഏത് നോക്കിയാലും കർത്താവ് നേരത്തെ വന്നാലും നമ്മുടെ ജീവിതകാലത്ത് വന്നാലും ഇല്ല വരുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചാലും എന്താ ചോവന്നാർ ജീവിച്ചില്ല അപകടമാണ്. കർത്താവ് ഇനി വരാൻ ഇനി ഒരു ഒരു കുട്ടിക്ക് ഒരു ചിലപ്പോൾ 1000 വർഷം, ചുമ്മാ ഞാൻ പറയാണ്, തെറ്റ് ഇവിടെ പഠിപ്പിക്കാൻ വന്നാൽ 1000 വർഷം ഉണ്ടെന്നൊന്നും പറഞ്ഞൊന്നും പറഞ്ഞേക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കർത്താവ് ഇപ്പം വരും, പരുഷ് നാളെ ആയിരിക്കും, ആ അർജൻസി നമുക്ക് ഉണ്ടാണ്. ഞാൻ വേറെ പ്രാവശ്യം പറയാം, ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ വരുന്നെങ്കിൽ പോലും നമുക്ക് അടുത്ത നിമിഷത്തെ ജീവിതമുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? അപ്പൊ പിന്നെ എങ്ങനെ അവിടെ ഭക്തിയും വിശ്വാസവും വിശുദ്ധിയൊക്കെ അയക്കാൻ നോക്കും നമുക്ക്? അയ്യോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ വാച്ചിന് കുഴപ്പമില്ലെങ്കിൽ 24 മണിക്കൂർ കറങ്ങുമെന്നൊക്കെ നമുക്ക് ഉറപ്പ്, നമ്മൾ സാധാരണ പണ്ട് പറയാറുണ്ട്, ഇപ്പൊ കീ എടുക്കുന്ന വാച്ചൊന്നും അല്ല, അതുകൊണ്ട് നമുക്കതും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിന് അത്ര പോലും ഗ്യാരണ്ടി ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ജീവിതകാലത്ത് കർത്താവ് വന്നാലും ഇല്ല മരണമാണെങ്കിലും അതെപ്പോ സംഭവിച്ചാലും കർത്താവിനെ സ്വീകരിക്കാനുള്ള തിടുക്കം അർജൻസി ഉണ്ടാകണം. ഇവൻ പറയുന്നത് സമയം പോലെ ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ കർത്താവിനെ അനുഗമിക്കാം. ആ രീതിയിൽ ഏതെങ്കിലുമൊക്കെ തീരുമാനങ്ങളോ അനുഭവത്തിലും മന്ദഗതിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ സാധാ പറഞ്ഞതുപോലെ സമയം ഇഷ്ടം പോലെ ഇതിന് മുമ്പിലുണ്ട്. ഡോണ്ട് ബി ഹറി, ഒത്തു തിരക്കൊന്നും വെക്കണ്ട എന്നുള്ള ചിന്തയാണെങ്കിൽ, മന്ദഗതിക്കാരാണെങ്കിൽ കർത്താവിന് വരവ് അപകടകരമായി തീരും, അവൻ കള്ളനെ പോലെ നിനയ്ക്കാത്ത സന്ദർഭത്തിൽ വരുന്നതാകൊണ്ട് എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. ഈ മന്ദഗതി ചിന്ത അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സമയമുണ്ടെന്നും കർത്താവിന് വരവ് ഇനി താമസമുണ്ടെന്നും ഒക്കെ ഉള്ള ചിലപ്പോ ഒക്കെ എന്നെ തെറ്റിദ്ധരിക്കാൻ ഒരു ഭാഗം പറഞ്ഞുതരാം. നമ്മുടെ പിള്ളേരോടൊക്കെ ദൈവാത്മ ദൂത് പറയും, മകനെ നിന്ന് ഞാനൊരു വലിയ മിഷറിയെ കാണുന്നു. കേട്ടോ ഞാൻ പറഞ്ഞത്, നിന്നെ ഞാൻ അനേക രാജ്യങ്ങളിൽ അയക്കാൻ പോകും, നിന്നിലൂടെ വലിയൊരു ശുശ്രൂഷയുണ്ടെന്ന് നമ്മുടെ മക്കളോട് ദൂത് പറയാ, ദൈവം സത്യദൂത. അപ്പൊ നമുക്ക് സ്വാഭാവികമായി വന്ന കുഴപ്പമില്ല, സമയം ഇഷ്ടം പോലെ എന്റെ കുഞ്ഞിനോട് ദൈവം പറഞ്ഞു, ഇനി എന്തുണ്ട്, അവനും ഒരു ഭാവി ശുശ്രൂഷയുണ്ടെന്ന്. അപ്പം ഒരു 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 വശത്തൂടെ ഒരു ചെറിയ ഒരു ഒരു മന്ദഗതി നമ്മുടെ ജീവിതം, ഇപ്പോഴൊന്നും കർത്താവ് വരുത്തില്ല എന്നൊരു ചിന്താഗതി അറിഞ്ഞു അറിയാതെ മനസ്സിൽ കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ കാണുന്നു അങ്ങനെ പറയാൻ നോക്കും, ഒരിക്കലും നമുക്ക് മന്ദഗതിയാകാൻ ഇതില്ല, പ്രമാണമില്ല എന്ന കാര്യം പറഞ്ഞു. മൂന്നാമത്തെ മനുഷ്യൻ, അവനെ അലസ്യഭാവക്കാരനാണ്, അലക്ഷ്യ മനോഭാവക്കാരനാണ്. മൂന്നാമത്തെ ആദ്യത്തെ വ്യക്തിയെ പോലെ തന്നെ ഇവനും കർത്താവിനോട് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യാം, കർത്താവിനോട് അങ്ങോട്ട് ഓഫർ ചെയ്ത അനുഗമിക്കാം എന്ന് അവനും കർത്താവിനോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു നിന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവൻ പറയാ, വീട്ടിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യണം, യാത്ര ചോദിക്കണം, അപ്പൊ ഇവനെ കൺട്രോൾ ചെയ്യുന്ന ആരാന്നറി ബന്ധങ്ങളാണ്. മനസ്സിലാവുന്നോ? ഇവനാരാ? ബന്ധങ്ങളാണ് ഇവനെ കൺട്രോൾ ചെയ്യുന്നത്, ബന്ധങ്ങൾ. നിങ്ങൾ ചിന്തിച്ചേ, സുശേഷ വേലയ്ക്കോ ആത്മീയജീവിതത്തിനോ നിങ്ങൾ എല്ലാവരുടെയും അങ്കിളുടെയും ആന്റിയുടെയും പപ്പാടെയും മമ്മിയുടെയും എല്ലാവരുടെയും അനുവാദം കിട്ടിയാണോ കർത്താവ് വിശ്വസിച്ചത്? വല്ല നടക്കുമോ? അത് നടക്കുമോ? ഞാൻ ഫാസ്റ്റ് ഇരിക്കുന്നു. ഫാസ്റ്ററെ പേരൻസ് രണ്ടുപേരുടെ അടക്കത്തിന് കൃപയാൽ എനിക്കും പോയ ശുശ്രൂഷ സംബന്ധിപ്പാൻ അവസരം കിട്ടി. ഞാൻ പറഞ്ഞ അവർ രണ്ടുപേരും സത്യത്തില് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിശ്വാസ സേവന അനുഭവത്തിലേക്ക് വന്നില്ലായിരുന്നു. എന്നാൽ ആ ഭവനത്തിൽ എനിക്ക് തോന്നുന്നു ഫാസ്റ്റർ ആദ്യത്തെ അല്ലെ ഫാസ്റ്റർ ആദ്യത്തെ ആദ്യ സന്താനമാ വിശ്വാസത്തിൽ. ഒന്നാം തലമുറയാ ഫാസ്റ്റർ, ഒന്നാം തലമുറയാ ഫാസ്റ്റർ. ഞാൻ പറഞ്ഞ ആ അനുഭവത്തിൽ വളർന്നില്ലെന്ന അർത്ഥത്തിലേ പറഞ്ഞത്, ഒന്നാം തലമുറയാണ് ഫാസ്റ്റർ. അപ്പൊ എന്ത് വില കൊടുത്ത് കാണും നിങ്ങൾ ചിന്തിച്ചോണം, വില കൊടുത്ത് കാണും. എല്ലാവരുടെ അനുവാദം മേടിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും വിശ്വാസത്തിൽ വരാൻ പറ്റുമോ? ഉണ്ടോ? ഏത് കാലഘട്ടത്തിലും ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യം രക്ഷിക്കപ്പെടുന്ന വ്യക്തി ഒന്നാം തലമുറയാ. അവർക്ക് മാറ്റ് കൂടുതലാണ് കേട്ടോ. രണ്ടാം തലമുറയാകുമ്പോഴത്തേക്ക് ആ അപ്പൻ അമ്മ കൊടുത്ത വില കൊടുത്തതിന്റെ ചുറ്റിപ്പറ്റിയാണ് രണ്ടാമത്തെ ആൾ വരുന്നത്. അവർക്ക് അത്രയും വില കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പൊ ഇച്ചിരി കുറവായിരിക്കും. ആത്മീയം ഞാൻ അതുകൊണ്ട് കുറവാണെന്നൊന്നും പറയല്ല, സാധാരണ അങ്ങനെ പറഞ്ഞിരുന്നത്. മൂന്നാമത്തെ തലമുറ എന്ന് പറയുമ്പോൾ ശരിക്കും ബന്ധക്കോസിന് പശ്ചാത്തലം, ഒരു പ്രശ്നമല്ല അതാണ് പറയുന്നത്. അപ്പൊ പിന്നെയും സാധാരണ സ്പിരിച്വാലിറ്റി ഒന്നാം തലമുറയോളം വരാൻ സാധ്യതയില്ല എന്നൊരു വെപ്പുണ്ട്. എന്നാൽ നേരെ തിരിച്ചൊക്കെ കാണുന്നതൊക്കെ എക്സെപ്ഷൻ കേസുകളാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ പൊതു ഒരു ചിന്തയിൽ അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇവിടെ ഏവം പറയുന്നത് ഞാൻ പോയി എല്ലാവരും ചെയ്യട്ടെ, അപ്പനോടും അമ്മയോടും വീട്ടുകാരോടൊക്കെ അനുവാദം ചോദിച്ചിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് യോഗ്യനല്ല. ഇന്നലെ എന്നോടൊരു സഹോദരൻ ചോദിച്ചു, കർത്താവ് സമാധാനപ്രിയനല്ലേ, ദാതാവല്ലേ, പിന്നെ എന്തുകൊണ്ടാണ്? ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്കാണ്, പിന്നെ സമാധാനം വരുത്താൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല വാളത്രേ, വാളത്രേ വരുവാൻ വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ മനസ്സിലാക്കാൻ ഈ കാര്യം? അത് ശരിക്കും സുവിശേഷീകരണത്തോടെ ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും സുവിശേഷീകരണത്തോടെ ബന്ധത്തിലും നമ്മൾ കർത്താവിനെ സ്വീകരിക്കുന്ന ആ പ്രത്യേക സന്ദർഭത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, അല്ലാതെ കർത്താവ് സമാധാന പ്രിയതന. ഹി ഇസ് ദ പ്രിൻസ് ഓഫ് പീസ്, പ്രിൻസ് ഓഫ് പീസ് ആണ് കർത്താവ്, സമാധാന പ്രഭു. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല, കർത്താവ് പറഞ്ഞല്ലേ. ലോകത്തിന് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു, കർത്താവ് തരുന്ന സമാധാനം നിത്യസമാധാനമാണ്. പിന്നെന്താ അവിടെ സമാധാനം അല്ല വാള വരുത്താൻ വന്നു പറഞ്ഞാൽ? ഇതാ, ഒരു വീട്ടിൽ സുവിശേഷം കേട്ട് ഒരു ഭവനത്തിൽ നിന്ന് ഒരുവൻ ആദ്യം മുന്നോട്ട് വരുമ്പോൾ ഒരു വലിയ ട്രഡീഷൻ, അത് ക്രിസ്തീയ അനുഭവത്തിൽ ഏതെങ്കിലും നോമിനൽ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ നിന്നായിക്കോട്ടെ, ഒരുവന് ഒരു സുവിശേഷത്തിന്റെ കാഴ്ചപ്പാട് കിട്ടി അവൻ ആദ്യ കാല് വെക്കുമ്പോൾ വീട്ടുകാരെല്ലാം എതിർക്കും. അന്ന് വരെ ഉണ്ടായിരുന്ന പാപജീവിതത്തിൽ സുഖമായി ജീവിച്ച, പാപനുഭവത്തിൽ ജീവിച്ചിരുന്ന ആ കുടുംബത്തിലെ ഒരു സമാധാനം ഉണ്ടല്ലോ. കാരണം ഒരേ വിശ്വാസ പ്രമാണത്തിൽ അല്ലെങ്കിൽ ഒരേ സഭായുടെ ഉപദേശത്തിൽ ജീവിച്ചിരുന്നു എന്നതിലുള്ള സമാധാനം, അതാ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ ഒരു ചെറിയ ഇടർച്ച ഉണ്ടാകുന്നു, ഒരാൾ എന്ത് ചെയ്തു, സത്യത്തിൽ പിടിച്ചുകൊണ്ട് വെച്ചു, ബാക്കിയുള്ളവരിലേ നിൽക്കുന്നു. കർത്താവ് പറഞ്ഞത് അവിടെ ഒരു സമാധാനക്കേട്, ഇതിന്റെ നിയമത്വം അല്ലേ, കുടുംബത്തിൽ നിന്നും വിശ്വാസ സേവനത്തിന് വേണ്ടി ചുവട് വെച്ചപ്പോൾ അവിടെ ആ അനുഭവ നിമിത്തം, ഒന്നോ രണ്ടോ വ്യക്തിയുടെ നിമിത്തം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ ഒരു കുടുംബം ഒന്നിച്ച് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മറ്റു കുടുംബങ്ങൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത, അവിടെ ഉണ്ടാകുന്ന അല്പ ഒരു 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 എന്താ പറയണ്ടത്, ഒരു സ്പാർക്കിങ്ങോ ഒരു അസ്വസ്ഥത, കർത്താവ് പറഞ്ഞ അത് സംഭവിക്കണം, അത് വരുത്താനാണ് ഞാൻ വന്നത്. സ്തോത്രം. പല കുടുംബത്തിൽ നിന്നും അങ്ങനെ എല്ലാവരുടെയും അനുവാദം കേട്ട് ചോദിച്ച് അഭിപ്രായം ആരാഞ്ഞ് വിശ്വാസത്തിലേക്ക് വരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ പലരും ഇവിടെ കാണില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ അപ്പനെയും അമ്മയും എന്നെ കർത്താവിനേക്കാൾ അധികമായി, അല്ലെങ്കിൽ അപ്പനെയും അമ്മയും മക്കളെയും സഹോദരങ്ങളെയും സ്വന്തം പ്രാണനെയും ബഹുമാനിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ട് ഭവനത്തിൽ അല്പമായി ഇടർച്ചയും പ്രശ്നവും വില കൊടുക്കണമെന്ന സാഹചര്യം വന്നെങ്കിൽ പോലും ഇന്ന് നാം വരുവാനും അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് നമ്മൾ വെച്ച വിശ്വാസത്തിന്റെ ചുവട് നിമിത്തം അല്പം സമാധാനക്കേട് ഭവനത്തിൽ ഉണ്ടായെങ്കിലും കഥ പറഞ്ഞു അതൊരു വാള, അത് വരുത്താനാണ് വന്നത്. അങ്ങനെയുള്ള ശക്തമായ ചുവടുകളാണ് കുടുംബങ്ങളെ ദേശങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്നത്. സ്തോത്രം. ആ അർത്ഥത്തിൽ മാത്രമാണ് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ എടുക്കുന്ന തീരുമാനത്തോടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് വാളെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത മറ്റൊരു വാളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവൻ ഒരു അലക്ഷ്യ മനോഭാവത്തോടെ കാര്യം ചെയ്തവനായിരുന്നു. എല്ലാവരുടെ അനുവാദം ചോദിച്ചിട്ട് കർത്താവിന് ഇന്ന് പറഞ്ഞ ഞാൻ ഭാഗം അവസാനിപ്പിക്കുന്നു. എല്ലാവരുടെ അനുവാദം കിട്ടി ഒരിക്കലും ക്രിസ്തീയത നടക്കുകയില്ല. എല്ലാവരുടെയും ആദരവും എല്ലാവരുടെയും ബഹുമാനവും എല്ലാവരുടെയും പ്രീതിയും പറ്റി ഒരിക്കലും ഒരു ആത്മീയം നടക്കുകയില്ല. സത്യത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് ചൂടുവെക്കാം. ഇവിടെ ഇവനോട് കർത്താവ് പറഞ്ഞത് ഒരിക്കലും നീ കലപ്പിക്ക് കഴിഞ്ഞ ശേഷം പുറകോട്ട് നോക്കരുത്, അവൻ ആരല്ല ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഇവിടെ ശിഷ്യത്വത്തിന്റെ മൂന്ന് പ്രതിബന്ധങ്ങളാണ് പറഞ്ഞത്. ഒരുവൻ തെറ്റായ ഒരു ഇന്റൻഷനോടുകൂടെ കർത്താവിലൂടെ കിട്ടുന്ന മഹത്വം, ബഹുമാനം, ആദരവ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വരുന്ന രാജ്യത്തിൽ സിംഹാസനത്തിൽ കർത്താവിനോട് ഇരിക്കാമെന്നുള്ള വ്യാമോഹം ന്യായശാസ്ത്രീയ എന്ന രീതിയിൽ അവൻ അതും കണ്ടു നേരത്തെ, അതിൽ കൂടെ ഒരു തെറ്റായ ഇന്റൻഷനോടുകൂടി, താല്പര്യത്തോടുകൂടി കർത്താവിനെ പിൻഗമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ജീവിതത്തിലേക്ക് ജീവിതത്തിന്റെ മറുപുറം കർത്താവ് കാണിച്ചു കൊടുത്തു നമ്മൾ കാണിക്കുന്നു. രണ്ട്, അവൻ കർത്താവിനെ അനുഗമിച്ചതായി കാണുന്നില്ല. രണ്ടാമൻ, അവൻ ഒരു മന്ദഗതിക്കാരനാണ്, തീരുമാനമെടുക്കാൻ വളരെ ലേറ്റാണ് അവൻ. സ്തോത്രം, അവനെ കർത്താവ് വിളിച്ചതാണ്, എന്നിട്ട് പോലും അവൻ എന്ത് ചെയ്തില്ല, വേഗത്തിൽ ഒരു തീരുമാനം, ഡിസിഷൻ മേക്കിംഗ് നടത്തിയില്ല. അവൻ വീട്ടിലെ കാര്യം ക്രമീകരിച്ചിട്ടൊക്കെ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞുള്ള ആ ഒരു പ്രത്യേക ചിന്തയിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നുവരുവാൻ സമയം ദീർഘിപ്പിച്ചു വെച്ച ഒരു മന്ദഗതിക്കാരനായി കാണാൻ കഴിയുന്നു. മൂന്നാമത്തെ മനുഷ്യൻ കർത്താവിനോട് അങ്ങോട്ട് ഓഫർ ചെയ്താണെങ്കിൽ പോലും അവൻ കർത്താവിനോട് പറയുന്നത്, ഞാൻ നിന്നെ അനുഗമിക്കാം, ഒക്കെ ഞാൻ ചെയ്യാം, പക്ഷെങ്കിൽ എല്ലാവരുടെ അനുവാദവും സമ്മതപത്രവും ഒക്കെ കിട്ടിയിട്ട് ഞാൻ ചെയ്യാം, ഒന്ന് അനുഗമിക്കാം എന്ന് പറയുന്ന ഒരു അലക്ഷ്യ മനോഭാവക്കാരനെയാണ്. അവൻ ആഗ്രഹമുണ്ടെങ്കിലും അവൻ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിസ്തീയത നയിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. ഈ മൂന്ന് പ്രധാന സ്വഭാവം നമ്മുടെ ക്രിസ്തീയതയിൽ നമുക്ക് പ്രതിബന്ധമായി നിൽക്കുന്നു. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു ശുദ്ധീകരണത്തോടെ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ ദർശനത്തോടെ ജീവിപ്പാൻ കർത്താവ് കൃപയട്ടെ എന്ന് വിശേഷത്തിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവിന് ഗിരിപ്രഭാഷണത്തിൽ നാം ആദ്യമായി കാണുന്ന ഭാഗ്യവർണ്ണനകൾ, സ്വഭാവ വർണ്ണന, ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്.
അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൻ തിരുവായ് മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചിരുന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമര്യമുള്ള ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു.
12 വരെയുള്ള വാക്യത് നമ്മൾ അറിയുന്നത് പോലെ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ട്, അതാ നമ്മൾ ആ ഭാഗം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ശിഷ്യത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ ചില അവശ്യ ഘടകങ്ങൾ, പ്രധാന ഘടകങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സെർമൺ ഓൺ ദ മൗണ്ടിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സെർമൺ ഓൺ ദ മൗണ്ട് ഗിരിപ്രഭാഷണം മത്തായി സുവിശേഷം 5, 6, 7 3 അധ്യായങ്ങളിലാണ് കിടക്കുന്നത്. 3 അധ്യായങ്ങൾ മത്തായാണ് അത്ര വിശദമായിട്ട് യേശുവിന് ഗിരിപ്രഭാഷണം നമുക്ക് തന്നിരിക്കുന്നത്. സെർമൺ ഓൺ ദ മൗണ്ട് ചാപ്റ്റർ 5, 6, 7 5, 6, 7 അധ്യായങ്ങളാണ് നടക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൽ പ്രധാനമായ ആദ്യത്തെ 5-ാം അധ്യായത്തിന്റെ 12 വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഈ ഗിരിപ്രഭാഷണങ്ങളെ സാധാരണ ഡിക്ലറേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനം എന്ന് സാധാരണ ഈ സെർമൺ ഓൺ ദ മൗണ്ടിനെ അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തെ സാധാരണ പറയാറുണ്ട്. അതായത് ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനം. മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം, ദ ഡിക്ലറേഷൻ ഓഫ് ദ ഗ്രേറ്റ് കിങ് അല്ലെങ്കിൽ മഹാരാജാവിന്റെ പ്രഖ്യാപനം, വിളംബരം എന്നും ഇതിനെ പറയാറുണ്ട്. മഹാരാജാവിന്റെ വിളംബരം എന്നും ഇതിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട്. ഇത് സത്യത്തിൽ നമ്മൾ സസൂക്ഷ്മം ഈ ഭാഗത്തേക്ക് നോക്കിയാൽ പുരുഷാരം വരുന്നത് കണ്ടാറെ അവൻ മലമേൽ കയറി എന്ത് ചെയ്തു, ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവരോട് എന്ത് ചെയ്തു, ഉപദേശിച്ചു. അപ്പൊ ഒരു വലിയ പുരുഷാരത്തോട് പറഞ്ഞു എന്നതിലുപരി കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗങ്ങളായിരുന്നു മെയിനായിട്ട്. അപ്പം നിശ്ചയമായിട്ട് പുരുഷാരവും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള സത്യമായ കാര്യമാണ്. പക്ഷെ കർത്താവിന്റെ മെയിൻ ഫോക്കസ് ആരാ, കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരാണ് മെയിൻ ഫോക്കസ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നാമത്തെ കാര്യം പൊതുവിൽ പറയാണ്, ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് 2-3 വാക്കി പറഞ്ഞു പോവുകയാണ്. ഈ ഭാഗം, അതായത് അൺബിലീവിംഗ് വേൾഡ്, വിശ്വസിക്കാത്ത ലോക മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ഗിരിപ്രഭാഷണം എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് ശിഷ്യന്മാർക്കുള്ളതല്ല, പിന്നെ ആർക്കുള്ളതാണ്? ആത്മാവ് ദരിദ്രരായ ഭാഗ്യവാന്മാർക്ക് എന്നാൽ രക്ഷിക്കപ്പെടാത്തവര് ഈ സത്യത്തിലേക്ക് വരണം എന്ന് കാംക്ഷിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്പർ 2, രണ്ട്, നമുക്ക് ഇപ്പോഴൊന്നും ഉള്ള കാര്യമല്ല, മശിഹ ഇനിയും തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ, മനസ്സിലായോ, മശിഹ ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ അന്ന് നടക്കുന്ന കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തയും ഇതിന് പിന്നിലുണ്ട്. കാരണം ഇതിനെ ദൈവരാജ്യത്തിന്റെ വിളംബരം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്ന കാലഘട്ടത്തിലെ രാജ്യത്തിൽ കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ആ രാജ്യത്തിൽ ആരായിരിക്കണം തന്റെ പ്രജകൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ മഹാരാജാവ് തന്റെ രാജ്യത്തിൽ തന്റെ പ്രജകൾ ആരായിരിക്കണം എന്ന് മുൻകൂട്ടി പറയുന്ന മഹാരാജാവിന്റെ ഒരു വിളംബരം എന്ന രീതിയിൽ ഇപ്പോഴത്തെ കാര്യമല്ല, വരുവാനുള്ള രാജ്യത്തിൽ കർത്താവ് ഭൂമി സ്ഥാപിക്കുന്ന രാജ്യത്തിൽ നടക്കാനുള്ള കാര്യമാണെന്നും ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിന് രണ്ടിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഒരുപക്ഷെങ്കിൽ ഈ രണ്ട് ലോകത്തിലും ഇതിന് സ്വാധീനം കാണാം. എന്നാൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് റൂൾ ഓഫ് ലൈഫ് ഫോർ ദ ക്രിസ്ത്യൻ ടുഡേ, ക്രിസ്ത്യൻസ് ടുഡേ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ എക്കാലത്തുമുള്ള ക്രിസ്തു ശിഷ്യരുടെ ജീവിതക്രമത്തിന്റെ ആത്യന്തിക രൂപമാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിന്ന് വളരെ വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ്. മറ്റ് രണ്ടു ഭാഗത്തും രണ്ടു കൂട്ടർക്കും ഇതിൽ ഒരു പക്ഷെങ്കിൽ പങ്കുണ്ടായിരിക്കാം. എന്നാൽ ഒരു ക്രിസ്തു ശിഷ്യൻ ആരായിരിക്കണം, ഒരു ക്രിസ്തു വിശ്വാസി ആരായിരിക്കണം, അവന്റെ ജീവിതത്തിന്റെ മാതൃക എന്തായിരിക്കണം എന്നതാണ് കർത്താവ് ഇതിലൂടെ വാശി കാണിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ ഇന്നും കർത്താവിന്റെ വരവ് വരെയും വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന തിരുവെഴുത്തുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ലോകമനുഷ്യന് വേണ്ടിയുള്ളതാണെന്നും സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിന് വേണ്ടിയുള്ളതാണെന്നും പറഞ്ഞ് തള്ളിക്കളയരുത്. യേശു ക്രിസ്തുവിലൂടെ അന്ന് മുതൽ ഇന്നും എന്നും ജീവിക്കുന്ന ക്രിസ്തു ഭക്തർക്കുള്ള ജീവിത നടപടിക്രമമാണ് നമുക്ക് തിരുപ്രഭാഷണത്തിൽ കാണാൻ കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? തട്ടിക്കൂടുന്നുണ്ടോ? ഇല്ല. ശ്രദ്ധിക്കുക, ഈ ഭാഗത്തിന്റെ ഗൗരവമേറിയ പ്രാധാന്യം യേശുവിന്റെ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗത്തിലില്ല, 5:20 നമ്മളത് കാണുന്നുണ്ട്. അതാണ് ഗിരിപ്രഭാഷണത്തിന്റെ കാതലായ ചിന്ത. ആ വാക്യം പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ടാണ് യേശുവിന്റെ വാക്യം പ്രാധാന്യമർഹിക്കുന്നത്. വായിക്കാം.
നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അതോ ശിഷ്യന്മാരോട് പറയാണ്, കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ കാണുന്ന ഭക്തിയുടെ മാനദണ്ഡമായി, ഭക്തിയുടെ പ്രതീകമായി നിങ്ങളുടെ യഹൂദ സമൂഹം കാണുന്ന പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ നിങ്ങളുടെ നീതി കവിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോക്കേ നടക്കില്ല. എവിടാ? സ്വർഗരാജ്യത്തിൽ. ശ്രദ്ധിക്കണം, അത്ര ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ വെറുതെ യഹൂദന്മാരോട് പറഞ്ഞതല്ല, ലോകമനുഷ്യരോട് പറഞ്ഞതല്ല, വരുവാനുള്ള ലോകത്തിലെ കാര്യവുമല്ല പറയുന്നത്. കാരണം വരുവാനുള്ള ലോകത്തിലാണെങ്കിൽ നമുക്കിതിൽ ബാധകമല്ലെന്ന് പറഞ്ഞത്. കർത്താവിന്റെ ആരോഹണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, കർത്താവ് രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത്. അവർക്ക് വേണ്ടി ഉള്ള കാര്യമൊന്നുമല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം മുതൽ, യേശുവിന്റെ വാക്ക് തന്റെ മുമ്പിൽ നിന്ന് കേട്ട ശിഷ്യന്മാരുടെ കാലഘട്ടം മുതലുള്ള ഇന്ന് നമ്മുടെയും ജീവിത കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് സമകാലികരായ ദൈവമക്കൾ, ഇനി നമുക്ക് മരിച്ച് ഇനി കർത്താവ് വരവില്ലെങ്കിൽ, ഇനി കുറച്ചുകൂടെ സമയമുണ്ടെങ്കിൽ അന്നും ജീവിക്കാൻ പോകുന്ന മനുഷ്യർക്കുള്ള ദൈവത്തിന്റെ പുതുനീതിയുടെ പ്രമാണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിഞ്ഞ് നിങ്ങളുടെ നീതി നിന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോയില്ല. ഇന്ന് നമ്മൾ പറഞ്ഞേ, ഇന്ന് ഈ C1 കൂടിയിരിക്കുന്ന ദൈവമക്കളായ ദൈവദാസന്മാരായ നമുക്ക് നമ്മോട് പറയാം, കർത്താവേ ഈ 5:6-7 അധ്യായത്തിൽ കാണുന്ന ഒരു പരമഭക്തനായ പരീശൻ, ശ്രദ്ധിക്കണം, അവരുടെയൊക്കെ അവകാശവാദങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ നീതിയെ കവിഞ്ഞ് എന്റെ നീതി വന്നില്ലെങ്കിൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ലെന്ന് യേശു പറയുന്നു. അങ്ങനെങ്കിൽ അവരുടെ നീതിയെ കവിയുന്ന കുറെ കാര്യമല്ലേ യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളപ്പോ ശ്രദ്ധിക്കണ്ടേ? അപ്പം അയ്യോ വേണ്ടേ, അയ്യോ സ്വർഗത്തിൽ പോകത്തില്ല. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ അതാണ്, നമ്മളെപ്പോലെ ഒക്കെ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലൊന്നും അല്ല പരീക്ഷമാരുടെ ജീവിതം. അവരെ ഭക്തിയുടെ വലിയ വലിയ മാനദങ്ങൾ ജീവിച്ചു എന്ന് അവകാശപ്പെടുന്നവരാ. അപ്പോൾ അവരുടെ നീതിയെ കവിയുന്ന നീതി നമ്മുടെ ജീവിതത്തിൽ ഉളവായില്ലെങ്കിൽ, കണ്ടില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹി വാസ് ലേയിങ് ഡൗൺ ദ സ്പിരിച്വൽ റിക്വയർമെന്റ്സ് ഫോർ ക്രിസ്ത്യൻസ് ഫോർ എൻട്രൻസ് ഇൻ ടു ഹിസ് കിങ്ഡം. അതായത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു ക്രിസ്തു ഭക്തന്റെ യോഗ്യത എന്താ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്താണ് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാവും. അപ്പം യഥാർത്ഥ നീതി എന്താ? പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ നീതിയെക്കാളും കവിഞ്ഞു വരുന്ന നീതി, അതാണല്ലോ യഥാർത്ഥ നീതി അല്ലേ? ആ യഥാർത്ഥ നീതി എന്താണ്? അതാണ് ഈ ഭാഗത്തിന്റെ മുഖ്യ ആശയം. ഇനി യഹൂദന്മാരുടെ നീതിയേക്കാൾ കവിഞ്ഞു വരത്തക്കവണ്ണം എന്ന് കർത്താവ് പറയാൻ എന്താ, യഹൂദന്മാരുടെ നീതിക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? അത് ഒന്ന് രണ്ട് വാക്കിൽ ചിന്തിക്കാം. യഹൂദ മത നേതാക്കൾക്കുണ്ടായിരുന്ന നീതിബോധം എപ്പോഴും ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായതും അപ്പോൾ തന്നെ കൃത്രിമവുമായിരുന്നു. മനസ്സിലായിരുന്നോ? ദേവർ മോർ ഷോയി ഷോയി ഷോയി. ഞാനൊരിക്കലെ കൂടുതലും ഇങ്ങനെ സഞ്ചരിച്ചിരുമ്പം ഒരു സീനിയർ വക്കീലിനെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ ചരിത്രപരമായ കാര്യങ്ങൾ പറയാം, എനിക്ക് ഒത്തിരി വളരെ ഇഷ്ടമാണ് ചരിത്രങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ പ്രകാശ് കാരാട്ടിന്റെയും പിന്നെ യെച്ചൂരിയുടെയും കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ദേ ആർ വെരി ഷോയി എന്ന് പറയും പുള്ളി. ഇങ്ങനെ അവരുടെ ക്രെഡിബിലിറ്റി മോശമാണെന്നാലും പറയല്ല, സി അവരെ മുമ്പിൽ നിർത്തി കാര്യങ്ങൾ പറയിപ്പിക്കാൻ ലാംഗ്വേജ് ഉണ്ട് അവർക്ക്, നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് ലാംഗ്വേജ് ഇല്ല, അവർക്ക് കാണാൻ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്, അവർ നന്നായിട്ട് കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുന്നുണ്ട്, ദേ ആർ വെരി ഷോയി, അവരെ വളരെ നന്നായി പ്രസന്റ് ചെയ്യപ്പെടുന്നു മനുഷ്യരുടെ മുമ്പിൽ. ഓക്കെ എന്ന് അദ്ദേഹം പറയുണ്ടായി. ഞാൻ ജസ്റ്റ് മനസ്സിൽ വന്ന ഒരു ചിന്ത പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇവിടെ ഇവിടെ ഈ യഹൂദ മത നേതാക്കന്മാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവരുടെ നീതിബോധം എപ്പോഴും ന്യായപ്രമാണത്തിന്റെ റിക്വയർമെന്റ്സ് നിർവഹിക്കുക എന്നുള്ളത്. എന്താ റിക്വയർമെന്റ്സ് നിർവഹിക്കുക? ന്യായപ്രമാണം എന്ത് പറയുന്നു, ആ കൽപ്പന എന്ത് ചെയ്യുക, ആചരിക്കുക. അപ്പൊ കൽപ്പന അധിഷ്ഠിതമായിരുന്നു, പിന്നെ കൃത്രിമമായിരുന്നു. അവരുടെ ഭക്തി എന്തായിരുന്നു? കൃത്രിമമായിരുന്നു. എന്തുകൊണ്ടാണ്? വെറുതെ പറയാണോ നമ്മൾ കർത്താവ് പറഞ്ഞു കപട ഭക്തിക്കാരെ, യോ ഹിപ്പോക്രൈറ്റ്സ്. അപ്പൊ കർത്താവ് അവരെ കടഭക്തിക്കാരെ വിളിച്ചെങ്കിൽ, വെള്ള തച്ച ചുവരെ, ശവക്കല്ലറെ എന്നൊക്കെ വിളിക്കണമെങ്കിൽ അവരുടെ ഭക്തി എന്തായിരുന്നു? കൃത്രിമമായിരുന്നു അല്ലെ. നിങ്ങൾ കിണ്ടികണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകന്നുയുന്നില്ല, എന്തായിരുന്നില്ല, വെടിപ്പാക്കുന്നില്ല. നിങ്ങൾ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കടൽ കിടക്കുന്നു, ഒരു മതത്തിൽ ചേർത്താൽ ഒരു വെള്ളം കൊണ്ടു നിന്നില്ല, സഹായിക്കുന്നില്ല. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇരട്ടി നാശത്തിന് യോഗ്യമാണ്. കാരണം അവൻ സത്യം പറഞ്ഞു പോയില്ലേ, സത്യം പറഞ്ഞു പോയതുകൊണ്ട് ഇരട്ടി നാശത്തിന് യോഗ്യനാക്കുന്നു. അവൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തു ചോദിച്ചത് മനസാക്ഷി പ്രമാണത്തിൽ വന്നേനവൻ. പക്ഷെങ്കിൽ അവൻ സത്യം പറഞ്ഞു പോയി, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, അവനെ ഹെൽപ്പ് ചെയ്യുന്നില്ല, നർച്ചർ ചെയ്യുന്നില്ല, നർച്ചർ ചെയ്യുന്നില്ല. ഓർത്തോണം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ സുശേഷം പറഞ്ഞ ആൾക്കാരെ സത്യം അറിയിപ്പിച്ചിട്ടെ, പിന്നെ ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അവന്റെ തലയെ തീക്കനകൾ കുന്നിക്കുക. അവന് വിശ്വാസം കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്, വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, നർച്ചർ ചെയ്യണം, വളർത്തണം. ഇപ്പോൾ ജനിച്ച ശിശു എന്ന പോലെ വളരുവാൻ വചനപ്രദമായമില്ലാത്ത പാൽ കുടിപ്പാൻ ഒരു കൊച്ചു കുഞ്ഞു ജനിച്ചാൽ എന്ത് ശ്രദ്ധയായിരിക്കും അല്ലേ, അല്ലേ. മെറ്റേണിറ്റി ലീവൊക്കെ ഉണ്ട്, അത് ഡെലിവറി ടൈം വരെ അല്ല, പിന്നെയും കുറച്ചുകാലം ഉണ്ട് അല്ലേ. ആ കൊച്ചു കുഞ്ഞിന് ആവശ്യമുള്ള എന്ത് ചെയ്യുക, പരിരക്ഷ കൊടുക്കുക. എന്നതുപോലെ ആത്മീയ ജനനം പ്രാപിച്ച കൊച്ചു കുഞ്ഞ്, ആത്മജനനം പ്രാപിച്ച ആത്മീയ ശിശുക്കൾ, അവർക്ക് നമ്മൾ ആവശ്യമായി എന്ത് കൊടുക്കണം, നർച്ചർ, പരിപോഷണം കൊടുക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയാ വളരുന്നവർ? കർത്താവ് പറയാണ് മതത്തിൽ ചേർക്കാൻ ഭയങ്കര വ്യഗ്രതയാണ് നിങ്ങൾ, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, ആത്മീയമായി വളർത്തുന്നില്ല. ഒരു അപകടകരമായ ഒരു കാര്യമാട്ടോ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരുടെ ഭക്തി കൃത്രിമ ഭക്തിയാണ് കർത്താവ്. അതുകൊണ്ട് ഹിപ്പോക്രൈസ് എന്ന് വിളിച്ചത് ഹിപ്പോക്രൈസ്. അപ്പം കൃത്രിമമായിരുന്നു, പിന്നെ റിക്വയർമെന്റ്സ് ചെയ്യായിരുന്നു, റിക്വയർമെന്റ്സ് ചെയ്യായിരുന്നു. അതാ കർത്താവ് അവരിൽ കണ്ട അവരുടെ നീതി എന്ന് പറയുന്നത്. അവ കേവലം ബാഹ്യമായിരുന്നു, എന്തായിരുന്നു അതിനെ ഞാൻ ഷോയി എന്ന് പറഞ്ഞത്, ബാഹ്യമായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ. അവരെപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ നോക്കി, പ്രാർത്ഥന, ദാനം, ഉപവാസം, ഇതിനൊക്കെ വലിയ പ്രാർത്ഥന പ്രാധാന്യം കൊടുത്തിരുന്നു. അവർ സാധാരണ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മൂന്ന് വട്ടം പ്രാർത്ഥിക്കുന്നു, പിന്നെ ആഴ്ചയിൽ എന്ത് ചെയ്യുന്നു, രണ്ടു വട്ടം ഉപവസിക്കുന്നു, എല്ലാത്തിനും ദാനം കൊടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, പതാരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞത് വരുന്നുണ്ടോ ഭാഗം. ആരുടെ ആരുടെ പ്രാർത്ഥനയത്, പരിശീലന പ്രാർത്ഥന അല്ലേ. അത് പൊതുവേ ഒരു രീതിയാണ്, പൊതുവേ രീതിയാണ്. ഞാൻ പാസ്റ്ററിൽ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്, മുമ്പ് പറഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല എന്റെ കാര്യത്തില്. ജൂഷിന്റെ വിഹിതം, ജൂഷ് സെക്ട്, 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 പല സെക്ടുകളുണ്ട്, ഫാരസീസ്, സദൂസീസ്, സലറ്റ്സ്, എരിവുകാർ, പിന്നെ ഹെറോവീസ് എന്നൊക്കെ പറയുന്ന പ്രത്യേക പ്രത്യേക ഗ്രൂപ്പുകൾ, അവരുടെ എല്ലാം അതിന്റെ നല്ല വിശദമായ ഒരു നോട്ട്, 3 pages മലയാള നോട്ടാണ് പാസ്റ്റർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോപ്പി പിന്നീട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടായത്, ആരാണ് ഗ്രൂപ്പ്, ആരുടെ പിന്തുണയാണ്, അവരുടെ എന്തൊക്കെയായിരുന്നു പ്രമാണം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, പ്രാർത്ഥന, ദാന, ഉപവാസം നിങ്ങളുടെ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. യഹൂദന്മാർക്ക് 3 വട്ടം പ്രാർത്ഥന ഉണ്ടായിരുന്നു, അത് വലിയ അമാതൃകരി ബാഹ്യമായ പ്രകടനമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥനയുടെ സമയം എത്തുമ്പോൾ ഇവരെവിടെയെങ്കിലും നല്ല കണ്ണായ സ്ഥലത്ത് 10 പേര് കാണുന്നത് വയ്ക്കുന്നതൊക്കെയോ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കളയും. എന്റെ ഞാൻ പേര് പേരിങ്ങനെ വായി വെറുതെ ഉദാഹരണം എടുത്തു, ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ആരുടെയും പേരാണെങ്കിൽ കുഴപ്പമില്ലേ. അപ്പൊ മനസ്സിലായോ, എക്സർ വൈ, എന്റെ പേര് ജോസ്. ആ ജോസ് എന്ത് ഭക്തനാ, എന്റെ ദൈവമേ, പ്രാർത്ഥന. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥന. അപ്പൊ ഷോയായിരുന്നു കർത്താവ്. അതുകൊണ്ട് പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. ജൽപ്പനം പാടില്ല, ജൽപ്പിച്ചുകൊണ്ട് ജൽപ്പനം ചെയ്തുകൊണ്ട് വേഗത്തിൽ മറുപടി കിട്ടിയെന്നൊന്നും എന്ത് ചെയ്യരുത്, ചിന്തിക്കുക. ഒത്തിരി സാഹിത്യ വാക്കുകൾ ചേർത്തു, കടഞ്ഞെടുത്ത വാക്കുകൾ ചേർത്തു, അതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. ചില പറഞ്ഞുണ്ട് ലോങ് പബ്ലിക്കലി ലോങ് പ്രാർത്ഥന, ലോങ് ടൈം നീളമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക് പേഴ്സണൽ പ്രാർത്ഥന ഇല്ലെന്ന്. അങ്ങനെ ചൊല്ല കേട്ടോ, അല്ലാതെ പ്രാർത്ഥിക്കുന്നതിന് ക്ഷമിക്കണം എന്നോട്. ഇതൊരു പ്രധാന ഒരു കാര്യമാണ്. പൊതുവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ നീട്ടി നീട്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എന്തില്ല, പേഴ്സണൽ പ്രേയർ ഇല്ലെന്നാണ് തത്വം. വിഷൻ പ്രെയർ ഉള്ളവർക്ക് ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന അറിയാം. അത് കടഞ്ഞെടുത്ത ആ സമയത്ത് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മധ്യസ്ഥ പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് പറയാം ഇന്ത്യക്ക് ഒരു പ്രാർത്ഥിക്കാൻ പറയാന്ന് പറയുമ്പോൾ ഉടനെ പാകിസ്ഥാനും ഇങ്ങനെ പോയി അമേരിക്കയിലെല്ലാം പോയി അദ്ദേഹം ചോദിച്ച് പ്രാർത്ഥിക്കും. സവായവത്തിന് അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, നന്നായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവ് താൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയെന്ന് അറിയുന്നില്ല, ആത്മാവ് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു എന്നാ പറയുന്നത്, പഠിപ്പിക്കുന്നു. പിന്നെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യുന്നു, തുണനൽകും. പാപത്തിന് കൂട്ടു നിൽക്കുന്ന അല്ല കേട്ടോ, നമ്മുടെ ഇൻഫോർമിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവില്ലായ്മ, ചില കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല, സാക്ഷ്യം പറയാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, സൂചന പറയാൻ അറിയത്തില്ല, അല്ലെങ്കിൽ പൊതുവെ ഇച്ചിരി കഴിവ് കുറവാന്നുള്ള ചിന്ത, ഇതിനൊക്കെ കർത്താവ് എന്ത് ചെയ്യും, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, നമുക്ക് തുണ നിൽക്കുന്ന ഭാഗം, അല്ലാതെ പാപത്തിന് കൂട്ടി നിൽക്കുന്ന ഭാഗമല്ല. ബലഹീനത ആ അർത്ഥത്തിലല്ല, ബലഹീനത നിൽക്കുന്ന നമ്മുടെ കഴിവില്ലായ്മയാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് അപര്യാപ്തതയുണ്ടെങ്കിൽ, കുറവുകളുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ ആ ഭാഗത്ത് ട്രെയിനിങ് തരും, വിധേയപ്പെട്ടാൽ മതി. അതാണ് പ്രധാനം, ശ്രദ്ധിക്കുക. അപ്പൊ പ്രാർത്ഥന കർത്താവ് എന്താണെന്ന് പഠിപ്പിച്ചു. ദാനധർമ്മം എന്ത് ചെയ്യായിരുന്നു, ഒരു 100 രൂപയാണെങ്കിൽ അങ്ങോട്ട് നിവർത്തുന്നു, നമ്മുടെ നാട്ടിലെ 100 ആണ്, അത് ചോദിച്ചു 10 ഒക്കെ ഞാൻ ചുട്ടി അങ്ങോട്ട് ഇട്ടേക്കും, ആര് കാണണ്ട. പിന്നെ കർത്താവ് നോക്കിയപ്പോൾ ആലയത്തിൽ ഭണ്ഡാരത്തിൽ ധാരാളം ഇടുന്ന ആൾക്കാരെയും കണ്ടു. ഒരു സ്ത്രീ എന്ത് ചെയ്തു, അവക്കുള്ളത് കണ്ടു കാശ്, അവള് ഉപജീവനം മുഴുവൻ ഇട്ടു. അപ്പം കർത്താവ് അവിടെയും പഠിപ്പിച്ചു, നിന്റെ കൊടുക്കുന്ന വലങ്കൈ കൊടുക്കുന്ന എന്ത് ചെയ്യരുത്, ഇടങ്കൈ അറിയരുത്. മനസ്സിലായോ, ഒരിക്കലും അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ ഭൂമിയിൽ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു, ഇനി അവിടെ ചെന്ന് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? 3, ഉപവാസം. ഉപവാസത്തിന്റെ കാര്യം അത് ഒത്തിരി കാര്യം പറയേണ്ടതാണ്. പിന്നെ ഞാൻ ഇച്ചിരി ബ്രേക്കും വല്ലില്ലാതെ പോകുന്നു. ശ്രദ്ധിക്കുക, ഉപവാസം എന്നതിനെ കുറിച്ച് കർത്താവ് വളരെ കർശനമായി പഠിപ്പിച്ചിരുന്നു. ഉപവാസം സമയത്ത് എന്ത് ചെയ്യും, വാടിയ മുഖം, തല എണ്ണയൊക്കെ വെച്ച് എന്ത് ചെയ്തു, മുഖമൊക്കെ കഴുകി, എന്നിട്ട് എന്ത് ചെയ്യണം, എന്തിനെന്ത് ചെയ്യണം, അതും എന്ത് ചെയ്യണം, വളരെ ഒതുക്കത്തി ചെയ്യേണ്ട കാര്യങ്ങളാ. എന്നാ പറയാ, അതും ഷോയാ. 21 ദിവസം 40 ദിവസം ഉപവാസം എടുത്ത് നമ്മളിങ്ങനെ ഇച്ചിരി മുഖമൊക്കെ ഒന്ന് പിടിച്ച് വല്ലാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്താ അത്, ഞാൻ 40 ദിവസം ഉപവാസമാണ്, ഇന്ന് അതിന്റെ 13-ാം ദിവസം എന്നൊക്കെ പറയാൻ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു വെയിറ്റ് ഉണ്ടല്ലോ അതിനകത്ത്. കർത്താവ് പറഞ്ഞു അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല, ഉപവാസവും എന്തായിരിക്കണം നിങ്ങളായിരിക്കണം. പിന്നെ ഉപവാസത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാണ്, ഉപവാസം ഒരിക്കലും സമ്മർദ്ദതന്ത്രമല്ല. ഇവിടെ ആരും ദൈവദാസന്മാരെ പറഞ്ഞു തോന്നുന്നു, ഉപവാസം എന്തല്ല, സമ്മർദ്ദതന്ത്രമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ ഇങ്ങനെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത മന്ത്രിസഭ അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴേ സെക്രട്ടറിയുടെ മുമ്പിൽ എന്ത് ചെയ്യും, കുടിൽ കെട്ടി തുടങ്ങും സമരത്തിനെ. അങ്ങനെ നമ്മുടെ നാട്ടിലെ പരിപാടി. അപ്പൊ ശ്രദ്ധിച്ചോണം, അവിടുത്തെ പ്രധാനപ്പെട്ട സമര സത്യാഗ്രഹങ്ങളെല്ലാം പ്രഖ്യാപിത എന്താണെന്നറിയോ, പ്രഖ്യാപനം എന്താണെന്നറിയാവോ, സർക്കാർ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് അനീതി, ഞങ്ങളുടെ ഭാഗത്ത് നീതി, അവകാശം കിട്ടണം. ഇതാണ് ലോകത്തിലെ സത്യാഗ്രഹങ്ങളുടെ പ്രഖ്യാപന രീതി. അതുകൊണ്ട് അവകാശങ്ങൾ സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കുക. പക്ഷെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ നീതിമാൻ, ഞാനാരാ അയോഗ്യൻ. അതാണ് ലോകത്തിന്റെ സത്യാഗ്രഹവും ഉപവാസവും നമ്മുടെ ഉപവാസവും നമ്മുടെ വ്യത്യാസം. ഒരിക്കലും ഉപവാസം സമ്മർദ്ദം, നമ്മുടെ ദൈവം സമ്മർദ്ദം ഞാൻ പാടില്ല, പിടിച്ചു വാങ്ങി നിന്നും പറഞ്ഞേ കരുതായിരുന്നു ഞാൻ നമ്മള്. കാരണം പിടിച്ചു തരാൻ വാങ്ങത്തക്ക വണ്ണം കർത്താവ് തരാൻ നീ അനീതിയുള്ളവനല്ലോ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര അധികം. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവ് തരാത്ത ദൈവമൊന്നുമല്ല പിടിച്ചു വാങ്ങാൻ. പിന്നെ ഉപവാസം എന്തിനാ, പിടിച്ചു വാങ്ങലല്ല, സമ്മർദ്ദമല്ല, ഒരിക്കലും സമ്മർദ്ദമല്ല ഉപവാസം, ഒരിക്കലും ദൈവത്തിന്റെ പ്രശ്നയല്ല. പിന്നെന്താ ഉപവാസം, യെശയ്യാ 58-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ ചിലരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കേട്ടുണ്ട്, നിന്റെ അന്യായ ബന്ധനങ്ങൾ. അന്യായ ബന്ധനം എന്താ, അവിടെ അന്യായ ബന്ധം മലയാളം മാത്രം വായിക്കരുത് ബൈബിള്, നിങ്ങൾക്ക് പോലും കഴിയും, കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ എത്താൻ ഫോളോ ചെയ്യാൻ കഴിയുന്നവരാണ്. അന്യായ ബന്ധനം എന്ന് പറഞ്ഞാൽ നിന്റെ സാത്താൻ കെട്ടിയ ബന്ധനം എന്നാണ് പെട്ടെന്ന് വ്യാഖ്യാനിക്കുന്നത്. അന്യായ ബന്ധനം അതൊന്നും അല്ല, ദ ബിക്കഡ്നെസ് ഓഫ് യുവർ ഹാർട്ട് എന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്, ബിറ്റ്നെസ് ഓഫ് ഹാർട്ട്, നമ്മൾ തന്നെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ദുഷ്ടത, ഉപവാസ സമയത്ത് അതങ്ങോട്ട് വിട്ടുകളയണം. സ്തോത്രം. പിന്നെ സാത്താൻ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ ഉണ്ട് കേട്ടോ, ഉണ്ട്, നമ്മുടെ ഇതെല്ലാം ബാലൻസ് ആയിരിക്കണം കേട്ടോ. എനിക്കത് ഭയങ്കര നിർബന്ധമുള്ള കാര്യം, ഉപദേശങ്ങളെല്ലാം ബാലൻസ് ആയിരിക്കണം. ചിലർ പറഞ്ഞു ബന്ധനം കാര്യമില്ല, തീക്കട്ടെ ഉറുമ്പരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അങ്ങനൊന്നുമല്ല, ബന്ധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ബന്ധനമാണെന്ന്, എല്ലാം ബന്ധനമാണെന്ന് പറയരുത്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബന്ധനമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം ബന്ധനമൊന്നുമല്ല. നമ്മൾ തന്നെ കെട്ടിവെച്ച ദുഷ്ടതയുടെ, ആകായിയുടെ, ദൈവസ്ഥന്റെ അവിശ്വസ്തതയുടെ അനുഭവങ്ങളുണ്ട്. പ്രവാചകങ്ങൾ പറയുന്നത് അതെല്ലാം എടുത്ത് മാറ്റാനാ പറഞ്ഞത്, അന്യായ ബന്ധനങ്ങൾ നമ്മൾ വെച്ച് ദുഷ്ടതകൾ എടുത്ത് മാറ്റണം. പിന്നെ പറഞ്ഞ 3-ാം വാക്യത്തിൽ പറഞ്ഞത് ഹംബിൾ അവേഴ്സൽ, അതാ പറഞ്ഞത്. അതിന് മലയാളം കൊടുത്തിരിക്കുന്നത് എന്താ, മലയാളം എന്തോ, അല്ല വേറെ പദം പറഞ്ഞുണ്ടോ അവിടെ 3-ാം വാക്യത്തില് എന്തോ, അല്ല വേറെ പദം, ആ എന്തോ, ആ താഴ്ത്ത് അനു ഉപയോഗിച്ചൊരു പദം ഉണ്ടോ അവിടെ, ആത്മതപനം. യെസ്, ആത്മതപനം. എന്താ ആത്മതപനം, ഇംഗ്ലീഷ് എന്താ, ഹംബിൾ ഹംബ്ലിങ് അവർ സെൽഫ്, നമ്മളെ തന്നെ എന്ത് ചെയ്യുക, താഴ്ത്തുക. മലയാളം കറക്റ്റാണ്, താഴ്ത്തുക. അപ്പോൾ ആത്മതപനം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, താഴ്ത്തുക. ഉപവാസത്തിൽ എന്താ നടക്കണമെന്ന് അറിയാമോ, ദൈവമേ നീ നീതിമാൻ, എന്നിൽ കുറവുകളുണ്ട്. പൗലോസ് ശ്ലീഹാ പറയുന്നത് എനിക്ക് ഒരു തെറ്റിനെ കുറിച്ചും ബോധം വരുന്നില്ല, പക്ഷെ അതുകൊണ്ട് ഞാൻ നീതിമാനാകുകയില്ല, എന്നെ വിധിക്കുന്നവൻ ദൈവം അല്ലേ. അല്ലേ, നമുക്ക് ചില ദിവസം കഴിയുമ്പോൾ ആ ഇന്ന് വല്ല തിരക്കേടില്ല എന്ന് ചിന്തിക്കാൻ അനുഭവമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെങ്കിൽ പൗലോസ് ശ്ലീഹാ പറഞ്ഞത് എനിക്ക് ഉണ്ടാകാറുണ്ട്, അങ്ങനെ എനിക്ക് ഒരു തെറ്റിനെ കുറിച്ചും ബോധം വരുന്നില്ല, ബോധക്കേടല്ല കേട്ടോ, ബോധം വരുന്നില്ല, പക്ഷെങ്കിൽ ഞാൻ അതുകൊണ്ട് ആരാകുന്നില്ല, നീതിമാനാകുന്നില്ല, കാരണം എന്നെ വിധിക്കുന്ന ആരാ, ദൈവത്തിന്റെ പരിശുദ്ധിയുടെ കണ്ണുകൾക്ക് മുമ്പിൽ നമ്മളെല്ലാ നീതി പ്രവർത്തിയിൽ കറപുറണ തുണി പോലെയാ. അപ്പൊ ദൈവം നോക്കുമ്പോൾ എന്നിൽ എന്തെങ്കിലും കുറവ് കാണാം, കാരണം എന്നെ വിധിക്കുന്ന ദൈവമാ, അതുകൊണ്ട് എനിക്ക് അവകാശവാദങ്ങളൊന്നുമില്ല എന്ന പൗലോസ് ശ്ലീഹാ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഉപവാസത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ താഴ്ത്തുക, ദൈവസ്ഥത്തിൽ കരയുക, കുറവുകളെ കണ്ടുപിടിക്കുക, നമ്മളെ ശരിക്കും താഴ്ത്തുക ദിവസത്തിൽ, അതാണ് ഉപവാസം നടക്കേണ്ടത്. അങ്ങനെ ചെയ്ത് ദൈവം നമ്മുടെ ഉപവാസം നമ്മുടെ താഴ്ത്തുന്ന നമ്മുടെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിനതിൽ തൃപ്തി വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അല്ല, ഒരിക്കലും സമ്മർദ്ദതന്ത്രമല്ല, പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങേണ്ട കാര്യമില്ല. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്, പെർഫെക്റ്റ് വില്ലുണ്ട്, പെർമസീവ് വില്ലുണ്ട്. പെർഫെക്റ്റ് വില്ലുണ്ട്, പെർമസീവ് വില്ലുണ്ട്. പെർഫെക്റ്റ് വില്ല് എന്താണെന്ന് അറിയാമോ, പെർഫെക്റ്റ് വില്ല് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവഹിതം, അതാണ് പെർഫെക്റ്റ് വില്ല്. ബലിയാമൻ പറഞ്ഞു ബാരാക്ക് വന്ന് കൂടെ പോകരുത്, പോന്നില്ല, പോന്നില്ല. സമ്മാനത്തിന് അളവ് കൂടിയപ്പോ പുള്ളി കർത്താവ് ഒന്ന് പൊക്കോട്ടെ, വേണ്ട പൊക്കോട്ടെ, പല പ്രാവശ്യം ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അതാണ് പെർമസീവിൽ, മനസ്സിലായോ, പെർമസീവ്. കൂടെ 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 ചോദിക്കുന്നത് കൊണ്ട് അനുവദിച്ചു തരുന്ന ഒരു കാര്യമാണെന്ത്, പെർമസീവിൽ. അപകടമാകട്ടോ, ഒന്നും ചോദിച്ചു വാങ്ങരുത്, പെർഫെക്റ്റ് വില്ല്. കർത്താവ് ഗുണമായാലും ദോഷമാണാലും നമുക്ക്, നമ്മൾ ഗുണമായി ജീവിക്കുന്നവരുടെ കാര്യം പറഞ്ഞു കേട്ടോ, അതോർത്തോണം, അതൊക്കെ അണ്ടർസ്റ്റുണ്ട് അതിനകത്ത്, അത് പ്രത്യേകിച്ച് ഓർത്തോണം. അപ്പോൾ ദൈവം നമ്മെ കരുണ ചെയ്ത് നമ്മളെ കടത്തിവിടുന്നത് ഒരു ഒരു പ്രത്യേക നിർണായകമായ നമുക്ക് സ്വീകരിക്കാൻ ചില ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സാഹചര്യമാണെങ്കിലും ദൈവം പറയുന്ന വാക്കുകൾ നമുക്ക് അത്ര സ്വീകാര്യമല്ലാതെ തോന്നിയാലും അത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലാണ്, സമ്മതിച്ചോണം. കയറി പെർമിസീവ് വില്ലിൽ കയറി പിടിച്ചേക്കരുത്. നമ്മൾ തെളിവ് വരാം, ഹിസ്കിയ പ്രവാചകനോട് പറഞ്ഞു നിന്റെ വീട്ടിലെ കാര്യമൊക്കെ ക്രമത്തിലാക്കി നീ മരിക്കാൻ പോവാം. ഹിസ്കിയ പ്രവാചകൻ പറഞ്ഞു, ശിവരാജൻ പോയപ്പോൾ ഉടനെ പുള്ളി ചുവരിലേക്ക് മുഖം തിരിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തൊക്കെ ഓർക്കണേ കർത്താവേ. ഉടനെ കർത്താവ് പറഞ്ഞു, ശിയാവോട് പറഞ്ഞു, അടുത്ത ദൂത് കൂടെ, സത്യപ്രവാചകന്മാർക്ക് കുഴപ്പമില്ല കേട്ടോ, അവർക്കൊരു ദൂത് മാറ്റി പറയാനൊന്നും, കാരണം ദൈവത്തിന്റെ വാക്കല്ലേ, അവർക്കൊരു പ്രശ്നമില്ല, അവർ കർത്താവിന്റെ കളി ഇങ്ങനെ ഫ്ലെക്സിബിളാ. സത്യപ്രവാചകനായതുകൊണ്ട് നേരെ കയറി വന്നു, ഞാൻ മുമ്പേ ദൂത് പറഞ്ഞു, പക്ഷേ എന്നോട് ദൈവം പറഞ്ഞു, അടുത്ത ദൂത് പറയാൻ പറഞ്ഞു, നിന്റെ 15 ദിവസം നീട്ടിക്കൊടുത്തു. വല്ല ഗുണമുണ്ടായോ, രണ്ട് തെളിവ് പറയാം. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സന്താനമാണ് മനശ്ശെ, മനസ്സിലാവുന്നുണ്ടോ, മനശ്ശെ 12-ാമത്തെ വയസ്സിൽ രാജാവായവനാണ്. ഈ ആഹാവിനേക്കാളും യൊരോബെയാമിനേക്കാളും ഇത്ര ദുഷ്ടനായ ഒരു രാജാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിലില്ല. ആകാശ ദൈവങ്ങൾക്ക് പോലും അവനൊരു പൂജാഗിരി ഉണ്ടാക്കി, ആ ഭാഗമൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും, ധാരാളം പൂജാഗിരികളും കാര്യങ്ങളും ഉണ്ടാക്കി, 50-ലധികം വർഷം ഭരിച്ചു. പക്ഷെ ഗുണമുണ്ടായോ, ഇസ്രായേൽ കണ്ട, അല്ലെങ്കിൽ സോറി, യഹൂദ, യഹൂദ തെക്കേ രാജ്യത്തിലാണ്, യഹൂദ കണ്ട ഏറ്റവും ദുഷ്ടനായ രാജാവായി തീർന്നു. നീട്ടിക്കിട്ടിയ വർഷത്തുണ്ടായ പുത്രൻ സന്താനം മഹാപരിച്ചവനായിരുന്നു. അവൻ 15 വർഷം നീട്ടിക്കൊടുത്ത 12-ാമത്തെ ആ കാലഘട്ടത്തിൽ 12 വയസ്സുള്ളപ്പോൾ അവൻ രാജാവായത്. അവൻ നീട്ടിക്കിട്ടിയൊരു ഗുണമുണ്ടായോ, ഉണ്ടായ സന്താനം യഹൂദയുടെ ചരിത്രത്തിൽ ഏറ്റവും ദുഷിച്ച രാജാവായി തീർന്നു. അടുത്ത കാര്യം പറയാം, ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ, സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ബാബിലോൺ ചക്രവർത്തി രാജാവ് ഒരു കത്തൊക്കെ കൊടുത്ത്, സമ്മാനമൊക്കെ കൊടുത്ത് ഒരാളിങ്ങനെ വിട്ടു. അവർ കണ്ടപ്പോഴത്തേക്ക് ആളം ഇളകിപ്പോയി, ഓ എന്നെ കാണാൻ ബാബിലോൺ ചക്രവർത്തി രാജാവ് പിന്നെ സമ്മാനം കൊടുത്ത് കത്ത് വന്നു, ഓഹ് എന്തുവാ. നമ്മളൊക്കെ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇളകി പോകുമല്ലോ, പിന്നെ നമ്മുടെ നിലവിട്ടു പോകും എന്ന് പറഞ്ഞവർ പുള്ളി നിലവിട്ട് പോയി. അപ്പം നിലവിട്ട് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ പുള്ളിക്ക് ഒരു ലക്കുകളുണ്ടായി, പുള്ളി പറഞ്ഞു വാ എല്ലാം കാണാൻ തുടങ്ങി. അങ്ങനെ പോയി യഹോവയുടെ ആലയത്തിലെ അതുപോലെ തന്നെ ഭണ്ഡാരകത്തിലെ എല്ലാം കാണിച്ചു. ശ്രീ പ്രവാചകൻ പിന്നെ വന്നു, എന്തോ ആരാ വന്നെന്ന് ചോദിച്ചു, വടക്കുന്ന ഒരാളാ വന്നെന്ന് പറഞ്ഞു, ഇന്നുപോലെ അയച്ചു വന്നാന്ന് പറഞ്ഞു. എന്തോ കാണിച്ചു, എല്ലാം കാണിച്ചു, എല്ലാം കാണിച്ചു, എല്ലാം കാണിച്ചു. എന്നാൽ ഇതെല്ലാം വടക്കോട്ട് അവന്റെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നിരുന്ന ആളുണ്ട്. യെശയ്യാ 39-ാം അധ്യായം വായിച്ചോണം, ഇതുണ്ട് യെശയ്യാ 39, കൊച്ചൊരു അധ്യായമാണ്. എല്ലാം ബാബിലോണിലേക്ക് പോകുന്ന ഒരു കാലമുണ്ടെന്ന് പറഞ്ഞു. ഉടമ്പുള്ള മറുപടി എന്താ പറയും, പിന്നെ പറഞ്ഞു രാജകുലീന സന്തതിയിൽ നല്ല ചില ചെറുപ്പക്കാരെ കൊണ്ടുപോകും. പുള്ള മറുപടി കേൾക്കണോ, എന്റെ കാലത്തല്ലല്ലോ ഒന്ന്, പുള്ളി ഒരു ഉത്തരവാദിത്തമില്ല പുള്ളി. അപ്പൊ നീട്ടിക്കിട്ടിന് വല്ല ഗുണമുണ്ടായോ, ഒരു ഗുണമുണ്ടായില്ല. ഇസ്രായേലിലെ ബാബിലോണിലേക്ക് പോകാൻ ദൈവം തീരുമാനിച്ചിരിക്കാന്ന് പറഞ്ഞു. അതിന് കുറച്ചുകൂടെ പുള്ളി എന്ത് ചെയ്തു, സാഹചര്യം വേഗത ഉണ്ടാക്കി. അവന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സന്തതി, ഇസ്രായേലിലേക്ക് ദുഷിച്ച രാജാവ് എന്നും അറിയപ്പെടുന്ന മനശ്ശെ രാജാവ്, ഒരിക്കലും ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് കിട്ടിയാൽ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും തട്ടിമാറ്റി പെർഫെക്റ്റ് വില്ല് ചോദിക്കരുത്, നമുക്ക് പ്രമാണമില്ല. അത് നമുക്ക് നാശത്തിന്റെ കാലഘട്ടമായിരിക്കും. ജീവന്റെ കാലം പോലും അതാകണം, ജീവന്റെ കാര്യം പോലും, ജീവന്റെ കാര്യം. ഇനി ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ, ജീവിതത്തിന് ഏത് മണ്ഡലമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭാവിയുടെ കാര്യമായിക്കോട്ടെ, വീടിന്റെ കാര്യം, കുടുംബത്തിന്റെ വിഷയമായിക്കോട്ടെ, നമ്മുടെ ജീവന്റെ കാര്യമായിക്കോട്ടെ, ഒരു കാര്യത്തിൽ മേലും നമ്മൾ വിശ്വസ്തയോടെ ജീവിച്ചിട്ട്, വിശ്വസ്തയോടെ ജീവിച്ചിട്ട്, ഇനിയും തെറ്റിലും കുറ്റത്തിൽ ജീവിക്കാനെങ്കിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യപരിപാടി നമ്മൾ ക്ഷമിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം ദൈവം വരുത്തുമെന്ന് പറഞ്ഞ കാര്യത്തെ ദൈവം അനുതപിച്ചു എന്ന് വായിക്കുന്നുണ്ട്. നമുക്കുണ്ടാവുന്ന അനുതാപമല്ല, ദൈവം നമ്മൾ വരേണ്ടുന്ന ആ ഉപദേശ സത്യത്തിലേക്കും നിലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ വരുത്തുമെന്ന് പറഞ്ഞ കാര്യം ദൈവം ക്യാൻസൽ ചെയ്യുന്നതാണ് അവിടെ ദൈവം ചെയ്തു അനുതപിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തിന് അനുതപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഓർക്കാതെ ചെയ്തു പോയതാ എന്ന് ദൈവത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രമാണത്തിൽ വന്നു, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ ദൈവം വരുത്തു എന്ന് പറഞ്ഞ ആ കാര്യം ചെയ്തു ക്യാൻസൽ ചെയ്യുന്നു. കാരണം നമ്മൾ നന്നായില്ലേ, അതാ ദൈവത്തിന്റെ അനുഭവിച്ചു എന്ന് പറഞ്ഞ ഭാഗം ശ്രദ്ധിക്കുക. അപ്പൊ ഉപവാസം ഒരിക്കൽ സമ്മർദ്ദതന്ത്രമല്ല, നമ്മളെ താഴ്ത്തുവാനും കാണുവാനും കരയുവാനും. ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. ദാനിയേൽ സിംഹകുട്ടി കടന്ന് കിടക്കുമ്പോൾ രാജാവ് ചോദിച്ചു, ദാനിയേലെ നിന്റെ ദൈവം എന്നെ വിളിപ്പാൻ പിന്നെ പ്രാപ്തനായോ? ദാനിയേലിന്റെ മറുപടി, രാജാവെ തിരുമുമ്പിലും ദൈവത്തിന് മുമ്പിലും ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. ഹോ, എന്തോ പ്രാഗൽഭ്യം. 6-ാം അധ്യായം 9-ാം അധ്യായത്തിൽ ഉപസിച്ച് പ്രാർത്ഥിക്കുക. കാരണം ഒരു കാര്യമുണ്ട്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാര്യം മനസ്സിലായി 70 വർഷം കഴിയുമ്പോൾ എന്തുണ്ട്, തിരിച്ചു പോകാം. അത് യിരെമ്യാവിന്റെ പുസ്തകം. അപ്പൊ പുസ്തകം വായിക്കുന്ന ആളായിരുന്നു ആര്? ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിളിന്റെ ഒരു ഭാഗം കിട്ടി, അത് വായിച്ച് ധ്യാനിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക, ദൈവമേ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മനസ്സിലായി ഞങ്ങളുടെ പ്രവാസകാലം 70-ആ, ഞാൻ രാജകൊട്ടാരത്തെ സുഖിച്ചാ ജീവിക്കുന്നെങ്കിലും എന്റെ ജനത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല, അതുകൊണ്ട് ജനത്തെ തിരിച്ചു കൊണ്ടുപോകണം. ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അത് പിന്നെ സിംഹകൂടി കിടന്ന പ്രാർത്ഥനയുടെ സ്റ്റൈലല്ല കേട്ടോ. എന്താ അവിടെ പറഞ്ഞത്? രാജാവേ തിരുമുമ്പിലും ദൈവത്തിന് മുമ്പിലും ഞാന് കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഇതല്ല പ്രാർത്ഥന. 9-ാം അധ്യായത്തിലെ പ്രാർത്ഥന കേൾക്കണം. ഉപസിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാക്കന്മാർ തൊട്ട് ഞാൻ വരെ ഞങ്ങളെല്ലാവരും വികടമായി നടന്നു, പാപം ചെയ്തു. കണ്ടോ, ദൈവമേ ക്ഷമിക്കണമേ, യാചിക്കുകയാ. ഹല്ലേലൂയ, നമ്മൾ നന്നായി ജീവിക്കുന്നൊക്കെ തോന്നിയാലും പ്രാർത്ഥിക്കുമ്പോൾ ഉപസിക്കുമ്പോൾ കരയണം നമ്മൾ, താഴണം നമ്മൾ, അനുഗമിക്കണം, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. അതാണ് സത്യത്തിൽ ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കലും സമ്മർദ്ദതന്ത്രമല്ല. സ്തോത്രം. മടങ്ങി വരാം. ഇവിടെ യേശു ഇവിടെ പറയുന്ന, അപ്പോൾ യഹൂദന്മാരുടെ നീതി എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ബാഹ്യമായ കാര്യമായിരുന്നു. ഉപസിക്കുക, പ്രാർത്ഥിക്കുക, ദാനം കൊടുക്കുക, എപ്പോഴും ഷോ ചെയ്യാണ് അവർ, അവരെ ഭക്തി ഷോ ചെയ്യുക. പക്ഷെങ്കിൽ യേശു പറയുന്നത്, എന്റെ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ പുറമേ കാണിക്കുന്ന ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ന്യായപ്രമാണത്തിൽ പറഞ്ഞ റിക്വയർമെന്റ്സ് ഒക്കെ നിർബന്ധത്താൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എന്ന പോലെയല്ല ഞാൻ അവരെ കാണുന്നത്. അവരുടെ നീതി വരേണ്ടത് അന്തർഭാഗത്തുനിന്നാണ്, ബാഹ്യമല്ല. പിന്നെന്താ, അന്തർഭാഗത്തുനിന്നായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അന്തർഭാഗത്തുനിന്നും പ്രവഹിക്കുന്ന ക്രിസ്തീയ സ്വഭാവത്തിന്റെ രൂപം, ആ രൂപം എന്താണ്? അതാണ് കർത്താവ് ഇവിടെ ഈ സ്വഭാവ വർണ്ണനയിലൂടെ അല്ലെങ്കിൽ ഭാഗ്യവർണ്ണനയിലൂടെ കാണിക്കുന്നത്. ഒരു ക്രിസ്തു ശിഷ്യൻ ബാഹ്യ പ്രകടനങ്ങളിൽ അല്ല അവന്റെ ക്രിസ്തു ജീവിതം അടക്കം ചെയ്തിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ വിളിക്കപ്പെട്ട ദൈവഭക്തന്റെ ഹൃദയത്തിനുള്ളിൽ നിന്നും വരുന്ന, രൂപപ്പെട്ടു വരുന്ന സ്വഭാവ രൂപീകരണമാണ് ദൈവരാജ്യത്തിന് അവനെ പ്രാപ്തനാക്കുന്നത്. സ്തോത്രം. ഇന്ന് നമ്മൾ പാടിയാലും കൈയടിച്ചാലും ഒരു പക്ഷെങ്കിൽ ക്രിസ്തീയ വിശ്വാസിയുടെ ഏത് മറ്റും ഭാവം നമ്മൾ അഭിനയിച്ചാലും അന്തരംഗം അറിയുന്ന ദൈവം അന്തർഭാഗത്ത്, ദാവീദ് പറയുന്നു 51-ാം സങ്കീർത്തനം 6-ാം വാക്യം, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീക്ഷിക്കുന്നത്, അന്തരംഗത്തിൽ നിന്ന് ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. അപ്പോൾ ഹൃദയത്തിന്റെ ഉൾപ്പുകളെ അറിയുന്ന ദൈവം, ആരാഞ്ഞറിയുന്ന ദൈവം. 130-ാം സംഖ്യത്തിൽ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നു വെൽക്കുന്നു എല്ലാവർക്കും, ദൈവമേ നീ അറിയാതെ ഒരു വാക്കുവരണാവന്മേലില്ല, എന്നെ ഹൃദയ നിരൂപണം എല്ലാം നീ ഗ്രഹിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനത്തിന്റെ പ്രത്യേകത അന്തർഭാഗത്ത് ഉരിഞ്ഞു വരുന്ന സ്വഭാവ രൂപീകരണത്തിന്റെ മഹത്വം. ബാഹ്യ പ്രകടനമല്ല, അന്തർഭാഗത്ത് പുറത്തേക്ക് വരുന്ന നീതിയുടെ അനുഭവം, വിശുദ്ധിയുടെ പ്രമാണം, സ്വഭാവ രൂപീകരണം, അതാണ് പ്രധാന കാര്യം. ഏതൊരു ശിഷ്യനും ആരാകണം? സ്വഭാവ രൂപീകരണമാണ്. ദൈവേതരായി ജീവിച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട്, കൃപയെ ജീവിച്ചിട്ട്, ഹല്ലേലൂയ, ഒരു സ്വഭാവ രൂപീകരണം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ വലിയ അപകടമാണ്. കർത്താവ് ഇവിടെ പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. ഞാൻ അതുകൊണ്ട് തുറന്നു പറയാൻ പോകുന്നത്, ഭാഗ്യവർണ്ണന എന്ന് പറഞ്ഞ, ഭാഗ്യവർണ്ണന എന്ന് പറയാൻ കാരണം അല്ലേ, ബ്ലസ്ഡ് എന്ന് പറയുന്ന ആ പദം, ബ്ലസ്ഡ് എന്ന് പറഞ്ഞ പദം, അതാണ് ഭാഗ്യവർണ്ണനയാ ചിന്തിക്കുന്നത്. അവിടെ ആ ഭാഗ്യവർണ്ണനയ്ക്ക് ആരാണ് അവകാശിയാകുന്നത്? കർത്താവ് ഉദ്ദേശിക്കുന്ന സ്വഭാവമുള്ളവരാണ് അല്ലേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്കെന്ത് കിട്ടും? ആർക്ക് സ്വർഗരാജ്യം കിട്ടും? മനസ്സിലായോ? ആർക്കാ സ്വർഗരാജ്യം കിട്ടുന്നത്? ആത്മാവിൽ ദരിദ്രരായി എന്ന സ്വഭാവ വിശേഷതയുള്ളവർക്കാണ് ഈ ഭാഗ്യം കിട്ടുന്നത്. മനസ്സിലാവുന്നു? ദുഃഖിക്കുന്നവർക്കാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആശ്വാസം കൊടുക്കുന്നത്. സൗമ്യതയുള്ളവർക്കാണ് അവൻ എന്ത് കൊടുക്കുന്നത്? ഭൂമി അവകാശമായി കൊടുക്കുന്നത്. അപ്പം ഭൂമി അവകാശമായി കിട്ടുക, സ്വർഗം കിട്ടുക, ആശ്വാസം കിട്ടുക, ദൈവത്തെ കാണുക, ഇതൊക്കെ പറയുന്നത് അനുഗ്രഹമാണെങ്കിൽ ഈ അനുഗ്രഹം, ഈ ഭാഗ്യവർണ്ണന കിട്ടുന്നത് ആർക്കാ? കർത്താവ് ഉദ്ദേശിക്കുന്ന ദൈവരാജ്യത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നവർക്കാ. അതാണ് ഓരോ സെന്റൻസിന്റെയും ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വതക്ക് സുശിഷ്യരായ നമ്മൾ വളരെ വളരെ പ്രാധാന്യം കൊടുത്ത് ഓർക്കേണ്ട കാര്യം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായശാസ്ത്രിമാരെക്കാളും പരിശുദ്ധന്മാരെക്കാളും നിങ്ങളുടെ നീതി അതിനേക്കാൾ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വർഗരാജ്യം പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്വർഗരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യമാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മൊറാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, ഇതവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. പ്രഥമ ഈ ഗിരിപ്രഭാഷണം മുഴുവൻ നമുക്ക് ധാർമ്മിക ഉപദേശം എന്ന് പറയാറുണ്ട് അല്ലേ? അല്ലേ? അത് ഗാന്ധിജിയെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഒത്തിരി സ്വാധീനിക്കാൻ കാരണം ഇവിടെ എന്താ ധാർമ്മിക ഉപദേശങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ? അന്തരീക്ഷം പോകുന്നുണ്ടോ? വിട്ടുപോന്നോ? ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞപ്പോ കുഴപ്പമില്ല, ശ്രദ്ധിക്ക, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ, ശ്രദ്ധിക്ക. പിന്നെ അപ്പൊ ധാർമ്മികത, ഞാനൊരു പുസ്തകം ഇവിടെ വായിച്ചു, അത് ഞാൻ പണ്ട് വന്നപ്പോൾ ഇവിടെ ഗൾഫ് വന്നപ്പം ഏതോ ഒരു പാസ്റ്റർക്ക് ഞാനത് കൊടുത്തിട്ട് പോയി. മനോഹരമായ ഒരു പുസ്തകം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നു. അതിതാണ്, പുതിയ നിയമത്തിൽ രണ്ടു മലകളെ കാണുന്നുണ്ട്, ഗിരിപ്രഭാഷണത്തിന്റെ മലയും കാൽവരി മലയും. മനസ്സിലാകുന്നുണ്ടോ? ഗിരിപ്രഭാഷണത്തിന്റെ മലയും കാൽവരി മലയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാൽവരി ഗിരിപ്രഭാഷണത്തിന്റെ മല എന്ന് പറഞ്ഞാൽ ഗിരിപ്രഭാഷണ സന്ദേശം, ആ അതുല്യമായ ആ മോറൽ ടീച്ചിങ്, ആ സതുപദേശം സ്വീകരിക്കാൻ ലോക നേതാക്കന്മാർ മത്സരിക്കുക. ഗാന്ധിജിയെ പോലെയുള്ള, രാധാകൃഷ്ണനെ പോലെയുള്ളവർ മാത്രമല്ല ലോകത്തിലെ വലിയ 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 വ്യക്തികളൊക്കെ, അവരൊക്കെ, അതുപോലെ തന്നെ വിവേകാനന്ദ സ്വാമികൾ, ഇവരൊക്കെ ഇന്ത്യയിലെ മാത്രം ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ, പല രാജ്യത്തുള്ള വലിയ വലിയ പ്രഗത്ഭന്മാർ യേശുവിന്റെ ഈ മഹത്വചനങ്ങൾ, ഗിരിപ്രഭാഷണം 5-6 അധ്യായങ്ങളാണ്, അത് മഹൽ വചനങ്ങളാ പറഞ്ഞ, അത് സ്വീകരിക്കാൻ തയ്യാറവർ. എന്ന് പറഞ്ഞാൽ ഗിരിപ്രഭാഷണ സന്ദേശം സ്വീകരിക്കാൻ തയ്യാറാ. പക്ഷെ ആ പുസ്തകത്തിലെ ഭക്തനായ പ്രശ്നം എഴുതിയിരിക്കുകയാണ്, കാൽവരി മലയുടെ സന്ദേശം സ്വീകരിക്കാത്ത ആർക്കും ഗിരിപ്രഭാഷണത്തിന്റെ സന്ദേശം പ്രത്യേക ഗുണം ചെയ്യില്ല. പിടിയോ? മനസ്സിലായോ? മനസ്സിലായോ? കാൽവരി മലയുടെ സന്ദേശം സ്വീകരിക്കാത്ത ആർക്കും ഗിരിപ്രഭാഷണം സ്വീകരിച്ചത് കൊണ്ട് ഗുണമുണ്ടാകുകയില്ല. സ്തോത്രം. കാൽവരി മലയിൽ എന്താ സംഭവം അറിയാമോ? കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കർത്താവ് ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് നീ മരിച്ചത്, ഇന്ന് പകരം ഞാൻ അത് വിശ്വസിക്കുന്നു, അങ്ങേ എന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന കാൽവരി സന്ദേശം സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ഗിരിപ്രഭാഷണത്തിന്റെ യേശുവിന്റെ മഹത്വജനങ്ങളെ ഉച്ഛേസനം ഘോഷിച്ചത് ഒരു പ്രയോജനമില്ല. എന്നാൽ കാൽവരി മലയുടെ സന്ദേശം സ്വീകരിച്ചവർക്ക് ഇത് ഭയങ്കര ഗുണമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹിച്ചല്ലേ? ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമുക്ക് മടങ്ങി വരാം. ഒരു വലിയ ഉപദേശം എനിക്ക് പറയേണ്ട ഒറ്റ കാര്യങ്ങളുണ്ട്, എവിടം വരെ പോകാനൊക്കെ അറിയില്ല, എന്തെങ്കിലും ഓർക്കുക. ആത്മീയതയ്ക്ക് എപ്പോഴും ധാർമ്മികതയുടെ ഒരു പിൻബലം വേണം കേട്ടോ. മനസ്സിലായോ? ആത്മീയതയ്ക്ക് ധാർമ്മികതയുടെ ഒരു പിൻബലം എപ്പോഴും വേണം. അതിനർത്ഥം മനസ്സിലായോ? മനസ്സിലായില്ല അല്ലേ? ആത്മീയത, ആത്മീയർക്ക് ധാർമ്മിക ബോധങ്ങൾ ഉണ്ടാകണമെന്ന്. എന്താ ധാർമ്മികത? എന്താ ധാർമ്മികത? മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ, മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഹൗ വി സ്പീക്ക്, ഹൗ വി സീ, അല്ലേ? എന്ത് ഞാൻ പറയുന്നു, എന്ത് ഞാൻ കാണുന്നു, എന്ത് ഞാൻ കേൾക്കുന്നു, എങ്ങനെ ഞാൻ ഇടപെടുന്നു, എങ്ങനെ ഞാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു, എന്റെ മനുഷ്യന്മാരുടെ ഇടപാട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളിൽ നമുക്ക് ധാർമ്മികമെന്ന് ചെയ്യുക അല്ലേ? അത് നല്ല ധാർമ്മിക ബോധമുള്ളവനാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഒരു എന്താ പറയണ്ട, മനുഷ്യൻ അവന്റെ വാക്കുകൾ സൂക്ഷിക്കുന്നു, ചിന്തകളെ സൂക്ഷിക്കുന്നു, ഇടപാടുകളെ സൂക്ഷിക്കുന്നു, മനുഷ്യരുടെ വേദന മനസ്സിലാക്കുന്നു, അവൻ നീതിബോധം വിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, ധാർമ്മികതയുണ്ട്, സദാചാര ബോധമുണ്ട് അല്ലേ? സദാചാര ബോധമുണ്ട്, മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന വ്യക്തി നമുക്ക് മോറൽ എന്ന് പറയാം. അപ്പോൾ ആത്മീയർക്ക് എപ്പോഴും എന്തുണ്ടാകണം? ധാർമ്മികതയുടെ ഒരു പിൻബലം ഉണ്ടാകണം. കിട്ടുന്നുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവം, ഞാൻ ആൻഡ മാസത്തിലായിരുന്നു 2 വർഷം, 90, 91, 92. അപ്പൊ അവിടെ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയി ക്യൂ നിൽക്കുക. ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സായിപ്പ്, ഒരു ഫോറിനർ അവിടെ വന്ന് പോസ്റ്റ് ഓഫീസിൽ ക്യൂ നിൽക്കുക. ക്യൂ നിൽക്കുമ്പോൾ ഒരു പെട്ടെന്ന് തന്നെ മനുഷ്യൻ ഇങ്ങനെ വന്ന്, ഇന്ത്യക്കാരൻ മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പോയി നിന്നു. ക്യൂ ഇങ്ങനെ പറയുന്ന നിൽക്കുകയാണ്. സായിപ്പ് ഇങ്ങനെ ഇറക്കിയിരിക്കുന്ന ആളാണ്. ഒരു പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് സായിപ്പിന്റെ മുമ്പിൽ പോയി നിന്നു. പണപ്പെട്ടു കീപ് ക്യൂ, കീപ് ക്യൂ. നമ്മളിപ്പോ രക്ഷിക്കേണ്ട ദൈവം അതല്ല. സത്യത്തിൽ ഇതൊരു കൊച്ചു കാര്യമാണ് തോന്നാം അല്ലേ, അല്ലേ? കൊച്ചു കാര്യമാണ് നമുക്ക് തോന്നാം. നമ്മളെന്ത് ചെയ്യും? അവിടൊക്കെയാണ് നമ്മൾ ആത്മീയനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ മറന്നിട്ട് കയറി അവിടെ നിന്നാൽ ആ ഇവനെന്തോ നമ്മളറിയാന്നാണ്, ഇവൻ എന്റെ ബന്ധുക്കാരനാണ്. അവനെന്തോ കൊച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ഓരോരോരോരോ കാര്യങ്ങളും, ധാരാളം കാര്യങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ധാർമ്മിക വിഷയങ്ങൾ, സദാചാര വിഷയങ്ങൾ, സമയം കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരാളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ സംസാരം, അങ്ങനെ ഓരോരോരോ കാര്യങ്ങളിലും നമ്മുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങളുണ്ടാകാം. എന്തായിരുന്നാലും ആത്മീയന്മാർക്ക് ധാർമ്മികതയുടെ നല്ല പിൻബലം ഉണ്ടാകാം. കർത്താവ് പറയുന്നുണ്ട്, അല്ല പൗലോസ് പറയുന്നുണ്ട്, ശത്രു നിന്നെ കുറിച്ച് കളവായി ഒന്നും പറയുവാൻ നീന്തിയരുത്, വക കൊടുക്കരുതെന്ന്. വക കൊടുക്കരുത്, കളവായി പോലും പറയാൻ നമ്മൾ എന്ത് കൊടുക്കാൻ പാടില്ല, വക കൊടുക്കാൻ പാടില്ല. അപ്പൊ പിന്നെന്താ, അവൻ ഉള്ളത് കണ്ടത് പറഞ്ഞാൽ എന്തോ ആയിരിക്കും. ഇപ്പം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ പ്രതിയോഗി, പ്രതിയോഗി എന്ന് പറയുമ്പോ പ്രതിയോഗി നമ്മെ കുറിച്ച് കളവായി പറയാൻ നമ്മൾ എന്ത് ചെയ്യരുത്, വക പോലും കൊടുത്തേക്കരുത്. അത്ര സൂക്ഷ്മത ഉണ്ടാകും. ചെന്നൊക്കെ ചെന്നിങ്ങി ചെന്ന വരില്ല, അബദ്ധത്തിൽ ചാരി കഴിഞ്ഞാൽ അയ്യോ രക്ഷിക്കണം എന്നൊരു ബഹളം ഉണ്ടാക്കും. അബദ്ധത്തിൽ ചാരി കഴിഞ്ഞിട്ടേ സി എന്ത് ചെയ്യണം? ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ പോലും സൃഷ്ടിക്കാൻ പാടില്ലെന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? തെറ്റായ അവസരങ്ങൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് സൃഷ്ടിക്കാൻ പാടില്ല. പിന്നല്ലേ ചെന്ന് പെട്ടിട്ട് രക്ഷിക്കണം ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ വരെ വളരെ സൂക്ഷ്മതയോടുകൂടെ പ്രതിയോഗിക്കൊന്നും പറയാനില്ലാതെ വണ്ണം ലജ്ജിക്കേണ്ടതിന് നമ്മുടെ വഴി സൂക്ഷിക്കേണ്ടുന്ന ഒരു വലിയ അനുഭവം. അപ്പം ഒരാത്മീയൻ എന്തുണ്ടാകണം? ധാർമ്മിക ബോധം ഉണ്ടാകണം. പറയാം, ധാർമ്മികന്മാർക്ക്, ധാർമ്മികന്മാരെല്ലാവരും ആത്മീയന്മാരല്ല. ധാർമ്മികതയുള്ള എല്ലാവരും ആരല്ല? ആത്മീയന്മാരല്ല. പക്ഷെങ്കിൽ ആത്മീയന്മാരെല്ലാവരും ആരായിരിക്കണം? ധാർമ്മികതയുള്ളവരായിരിക്കണം. ഉദാഹരണം, നമ്മുടെ ബഹുമാനപ്പെട്ട അക്കാദമി സന്തോഷകാരൻ, നമുക്കില്ലാത്തൊരു ഗുണം പറയാൻ പോവാ, അതേ ദൈവവിശ്വാസിയല്ലല്ലോ. അടുത്തിടയ്ക്ക് മാതാപിതയെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞുണ്ട്. എന്തോ കേട്ടെ, അദ്ദേഹം ഒരു, അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത്, ഉമ്മൻചാണ്ടിന്റെ ഭാര്യയൊക്കെ പെന്തക്കോസ് കൂട്ടായ്മയിൽ ഉപവാസവാദന പോകുന്ന ആൾക്കാർ അവരൊക്കെ. അത് എന്തോ ആയിക്കോട്ടെ, ഏതായാലും ആനനെ സംബന്ധിച്ചിടത്തോളം ആദർശധീരനാണെന്നുള്ളത് യാതൊരു ചർച്ചയും ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മായി മാതക എലിസബത്തിന്റെ അമ്മ, പിന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, സിവിൽ സപ്ലൈ മന്ത്രി ആയിരിക്കുമ്പോൾ ആ സമയം സന്ദർഭത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു നരസിംഹറാവുവിന്റെ മന്ത്രിസഭയില തൊണ്ണൂറുകളിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മദർലോ മരിക്കുമ്പോൾ ഇതേ പെട്ടെന്ന് നാട്ടിൽ വന്നു, ഡൽഹിയിൽ നിന്ന് വന്നു. അപ്പൊ വീട്ടിൽ ഫോണില്ല, അന്നത്തെ സിസ്റ്റം നമുക്ക് മൊബൈൽ ഒന്നും ഇല്ലെന്ന്. അന്ന് ഒരാളെ ഫോൺ കണക്ഷൻ കിട്ടണമെങ്കിൽ അപേക്ഷിച്ച് 2,000-3,000 രൂപയും കൊടുത്ത് 2 വർഷം കാത്തിരിക്കണം, എന്നാലേ ഫോൺ കിട്ടത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ ഫോണില്ല, പെട്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ അമ്മായിമ്മ മരിച്ചതല്ലേ, പെട്ടെന്ന് എലിസബത്തിന്റെ വീട്ടിൽ പെട്ടെന്ന് ഫോൺ കണക്ട് ചെയ്തു, പിന്നെ ടെലിഫോൺകാര് കണക്ട് ചെയ്തു. എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയിരുന്നുണ്ടല്ലേ, സമയം കൊണ്ടാണ്. അപ്പോൾ ഫോൺ കണക്ട് ചെയ്ത് കൊടുത്തു, ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു, ഒത്തിരി ആൾക്കാർ വിളിച്ചു, കേന്ദ്രമന്ത്രിമാരും അവരുടെയൊക്കെ പാർട്ടിക്കാരൊക്കെ വിളിച്ചു, എല്ലാം മറുപടിയൊക്കെ പുള്ളി കൊടുത്തു. അടക്കം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം പോവാ, പോകുന്ന നേരത്ത് അദ്ദേഹം നേരെ ടെലിഫോൺ ഓഫീസിലേക്ക് വിളിച്ചു, അതേ വന്നിട്ട് അതങ്ങ് ഡിസ്കണക്ട് ചെയ്തേക്കണേന്ന്, ഫോണേ ഡിസ്കണക്ട് ചെയ്യണമെന്ന്. നമ്മൾ പിടിക്കുന്ന നമ്മൾ ആരെങ്കിലും പറയണ്ട, നമ്മളാരും പറയോ എല്ലാ നന്മയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മളെ സ്വീകരിക്കത്തുള്ളത്. അതിനപ്പുറത്തുള്ള ധാർമ്മികതയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ തന്നെ എന്തോ കാണിക്കുന്നു എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞൊരു പ്രത്യേക സത്യം, അദ്ദേഹം പറഞ്ഞു ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സാറേ സാറേ ഏതായാലും കണക്ട് ചെയ്തില്ലേ. നോ 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 നോ, ഇവിടെ സാധാരണ പൗരന് കിട്ടുന്ന ആ ആനുകൂല്യം മതി എനിക്കും അല്ലെങ്കിൽ എന്റെ ഭാര്യ വീട്ടിലും. അതാണ് ധാർമ്മികത എന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണം, ഇങ്ങനെ ഓരോരോരോരോ കാര്യം നമ്മൾ ചിന്തിച്ചു, ഓരോരോ കാര്യം ചിന്തിച്ചു, ഓരോരോ കാര്യം ചിന്തിച്ചു, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ധാർമ്മികതയുള്ള അല്ലെങ്കിൽ പിന്നെ ആദർശധീരന്മാരെല്ലാം ആത്മീയന്മാരല്ല, പക്ഷെങ്കിൽ ആത്മീയരാരായിരിക്കണം? ആദർശധീരന്മാരായിരിക്കണം. ആത്മീയർക്ക് ഒരു ധാർമ്മികതയുടെ പിൻബലം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് കർത്താവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം മാത്രം ചിന്തിച്ച് ഞാൻ ചിന്തിച്ച് വാക്ക് നിർത്താം പെട്ടെന്ന്. നമുക്ക് 1-ാമത്തെ ഭാഗം ഇങ്ങനെ വായിക്കാം, ശ്രദ്ധിക്കുക. ഭാഗ്യവാന്മാർ, അവിടെ കൊടുത്തിരിക്കുന്ന ബ്ലസ്ഡ് എന്നല്ലേ, ബ്ലസ്ഡ് അല്ലേ, ദോസ് ആർ ബ്ലസ്ഡ്. അവിടെ കൊടുത്തിരിക്കുന്ന ലാറ്റിൻ പദം, ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ബിയാറ്റസ് എന്ന, BEATES ബിയാറ്റസ് എന്ന, അത് ലാറ്റിൻ പദമാണ്, ലാറ്റിൻ പദം, ലാറ്റിൻ ഭാഷയാണ്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഇംഗ്ലീഷിലെ ബിയാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ശരിക്കും അർത്ഥം ഹാപ്പിനെസ് എന്ന, ഹാപ്പിനെസ്, സന്തോഷം എന്നേ ഉള്ള അർത്ഥം, ഹാപ്പിനെസ്, ഹാപ്പിനെസ്. എന്നാൽ ഇവിടെ ഈ പദത്തിന്റെ ശരിയായ അർത്ഥം നമ്മൾ ചെല്ലുമ്പോൾ ഇതിനെ വേണേൽ ഹാപ്പിനെസ് എന്ന് അർത്ഥം കൊടുക്കാം, ഇംഗ്ലീഷിൽ ഹാപ്പിനെസ് എന്ന് അർത്ഥം കൊടുക്കാം. പക്ഷെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ് നന്നായി പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, ഈ ഹാപ്പിനെസ് ഒരിക്കലും കേവലം നമ്മുടെ ലോകത്തിൽ കാണുന്ന ഒരു സന്തോഷമല്ല. നമ്മുടെ സന്തോഷമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാ അല്ലേ? സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാവരുടെ സന്തോഷം. സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ, സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ എന്നെ പോലൊക്കെ ചില നല്ല കാര്യം, കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്നാലും ഒരു മനസ്സിന് അല്ലേ, ചെറിയൊരു സന്തോഷത്തിന് കുറവ്, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഗൾഫ് ഗേറ്റിന്റെ ഭയങ്കര പരിപാടികളാണ്, ഒത്തിരി ആൾക്കാർ പോകുന്നു. എന്നാലും ഒരു കൊച്ച് ഇല്ലെന്ന് പറഞ്ഞാലും അല്ലേ, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട, അറിയാത്തവർക്കറിയാം. ഒരു ചെറിയ സന്തോഷക്കുറവുണ്ടാവും സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ. നിങ്ങൾ എന്നെ ഞാൻ മാഗസീനിൽ നമ്മുടെ വചനപോഷി സ്ഥിരം എഴുതാറുണ്ട്, പിന്നെ പല മാസത്തിൽ എഴുതുന്നു പറയാൻ വേണ്ടിയല്ല. ചിലപ്പോൾ ചോദിക്കും എന്തായോ സാറേ എന്താ ഇന്നത്തെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ചോദിക്കും. ഈ പ്രാവശ്യം ഫോട്ടോ നിങ്ങളുടെ മാസികളുണ്ട്, എൻ്റെ ഒരു ആർട്ടിക്കളുണ്ട്. മനസ്സിലായിട്ടില്ല അല്ലേ? ഞാൻ സ്ഥിരം എഴുതാറുണ്ട് വചനഭോഷണി, വർഷങ്ങളെ 96 96 എഴുതാറുന്നുണ്ട്. എല്ലാ കത്തിലില്ല, ആവശ്യപ്പെടുമ്പോൾ കയറി പോയി. ഇപ്പോൾ 4 പ്രാവശ്യം അടുപ്പിച്ചിരുന്നുണ്ട്, സാധാരണ എഴുതാറുണ്ട്. പിന്നെ നമുക്ക് ഞങ്ങൾ തന്നെ നടക്കുന്ന മാസികയുണ്ട്, കോഴിക്കോട് പല മാസികളുണ്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ 6 മുമ്പുള്ള ഫോട്ടോയാണ്. പട്ടെ പട്ടെ പട്ടെ, നമുക്ക് ഹാപ്പിനെസ് നഷ്ടപ്പെടുന്ന പല സന്ദർഭമുണ്ട്. സൗന്ദര്യം ഒരിക്കലും സ്ത്രീ ഒരു നടി അവളെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, പെട്ടെന്ന് മുടിയെല്ലാം മുറിച്ചു, മുട്ടയടിച്ചു. പെട്ടെന്ന് അവളെ ബോധം വന്നു, കണ്ണാടി തോക്കുമ്പോൾ തല മുട്ടയടിച്ചിരിക്കുക, നിരാശ, എടുത്ത് ജാടി മരിച്ചു. സി, അപ്പോൾ ഹാപ്പിനെസ് ഒക്കെ പോകണമെങ്കിൽ എത്ര നേരം വേണം? നിമിഷം നേരം മതി. സൗന്ദര്യം പോയാൽ പോക്കറ്റ് കാലിയാകുമ്പോൾ, ഈടെ ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടു, പപ്പാടെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ പോക്കറ്റ് പിന്നെ ഇത് നോക്കിയാൽ മതി, പോക്കറ്റ് നോക്കിയാൽ മതി, പോക്കറ്റ് എന്നല്ല പേഴ്സ് നോക്കിയാൽ മതി. പേഴ്സിന്റെ കനം കുറഞ്ഞ കുറയുന്നതനുസരിച്ച് കൂടുന്നതനുസരിച്ചാണ് പപ്പാടെ സ്വഭാവത്തിന്റെ നിറമാറ്റമുണ്ട്, നിറമാറ്റം. നമുക്കത് ഉണ്ടാകാറുണ്ടല്ലോ അതൊക്കെ അല്ലേ? വീട്ടിലെ നമുക്ക് പണത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ ദേഷ്യമൊക്കെ വരും. അപ്പൊ നമുക്കൊക്കെ സ്വഭാവ സന്തോഷം കുറയാനൊക്കെ, അതായത് പേഴ്സിന്റെ കനം കുറയുക, സൗന്ദര്യം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കിട്ടണ പ്രൊമോഷൻ ശരിക്കും കിട്ടുന്നില്ല, ബോസ് നമ്മോട് ശരിയായിട്ട് ഇടപെട്ടില്ല, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, ആരോഗ്യ പ്രശ്നം, നിരന്തര രോഗിയായിത്തീരുക, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാറുണ്ട്. അപ്പം ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ ഹാപ്പിനെസ്സും, അതായത് താൽക്കാലിക കേവല സന്തോഷം, അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെടാം. പക്ഷെങ്കിൽ ഇവിടെ വിശുദ്ധ ബൈബിൾ ഉദ്ദേശിക്കുന്ന സന്തോഷം ഒരിക്കലും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട സന്തോഷമല്ല. ബിയാറ്റിറ്റ്യൂഡ്സ്, ബിയാറ്റസ് അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്ന ബ്ലസ് എന്ന് പറയുന്നത്, നിന്റെ ആരോഗ്യം എന്തായിരുന്നാലും, നിന്റെ സൗന്ദര്യം എന്തായിരുന്നാലും, നിന്റെ പേഴ്സിന്റെ കനം എന്തായിരുന്നാലും, നിനക്ക് ജോലിയിൽ വലിയ പൊസിഷൻ ആണോ, നിന്റെ കുടുംബശ്രേഷ്ഠത എന്താണോ, എന്തായിരുന്നാലും ഈ സ്വഭാവ ശ്രേഷ്ഠതയിലേക്ക് വരുന്നതിന് ദൈവം കൊടുക്കുന്ന ഭാഗ്യാനുഭവമാണ് അത്. സ്വർഗീയ സന്തോഷമാണ്, നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന സന്തോഷമാണ്, സാഹചര്യങ്ങൾ പിടിച്ചു മാറ്റി ഒതുക്കിക്കളയുന്ന അനുഭവമല്ല. പൗലോസ്ലീഹാ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, ആപത്തോ നഗ്നതയോ വാളോ എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും ഈ സന്തോഷം വേർതിരിക്കാൻ ഒരു ശക്തിക്കും നൽകിയില്ല. ലോകത്തിലെ സന്തോഷമെല്ലാം സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ദൈവഭക്തന്റെ സന്തോഷം ഒരിക്കലും സാഹചര്യങ്ങൾ അടിസ്ഥാനപ്പെട്ടല്ലിരിക്കുന്നത്. അവ ദൈവഭക്തിയിൽ സ്വഭാവ ശ്രേഷ്ഠതയോട് ജീവിക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെങ്കിൽ സ്തോത്രം, അവന്റെ സന്തോഷം നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന സന്തോഷമാണ്. ഒരു നിമിഷം കണ്ണുകൾ മൂടി നമുക്ക് ദർശനത്തിൽ പ്രാർത്ഥിക്കാം. സ്തോത്ര വിഭാഗം തീർക്കണമെന്ന് വിചാരിച്ച വന്നെങ്കിലും മറ്റു ചില ഭാഗങ്ങളിലൂടെ പോകാൻ പ്രേരണ കിട്ടി പോയതുകൊണ്ട് ഇന്ന് നമുക്ക് ആ ഭാഗത്തിന്റെ പ്രാരംഭ നിമിഷത്തിലേക്ക് നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് കണ്ണുമൂടികൾ മൂടി ദിവസത്തിൽ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് എന്ന നമ്മളോട് സംസാരിച്ച ദൈവോദനത്തിന് മുമ്പാകെ, കർത്താവെ, സ്വഭാവവിശേഷതയുള്ള ഒരു വ്യക്തിയാക്കി തീർക്കണമേ, അതിനായി എന്നെ സഹായിക്കണമേ, നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനകത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ.